പിതാവിനും പുത്രനും പരിശുദ്ധമായിരിക്കും. ആദ്യം മുതൽ എന്നേക്കും തന്നെ അമീന്റെ സ്തുതികളാണ് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവനമ്പുരാൻ. പരിശുദ്ധൻ 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 ഒരുങ്ങളെ സ്തുതി. ദൈവമായ കർത്താവിന് തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്ന ഒരുങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ഗ്രഹണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ഗ്രഹണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ഗ്രഹണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് ഗ്രഹണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് ഈ കൃപയുണ്ടായി ഞങ്ങളോട് ഗ്രഹണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് ഗ്രഹണം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് ഗ്രഹണം ചെയ്യുന്ന വെച്ച് രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരാം. നിന്റെ ദുരക്ഷ സ്രോത്ത് ഫലഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള നീ തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ദൈവനെ ദർശനം ഞങ്ങളെ രക്ഷിക്കണമേ. നല്ല രാജ്യശക്തി മഹത്വം നേക്കുന്നതിനൊക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമ്മേ എന്നൊക്കെ സമാധാനം. നമ്മുടെ കൂടെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നല്ല ദുരഫലമായ നമ്മളെ യേശുമിശിയെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളവനെ ഓർത്തറിയും. ഏതുംബ്രാന്റെ അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മണസമയത്തും ദേവനമ്പരാനുള്ള അമ്മയെ വേഷിച്ചുകൊള്ളണമേ. ആമീൻ. മറിക്കുമോ ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ സ്നാവി അനുഗ്രഹീത സന്ധിക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് നിന്റെ തിരുവചനത്തിൽ നിന്ന് വീണ്ടും ധ്യാനിക്കുവാൻ ഞങ്ങൾ കിട നൽകിയതിനെ ഓർത്ത് ശ്രദ്ധിക്കുന്നു. എംഎംഇഎസിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേക നിന്ന് താല്പര്യത്തോടുകൂടി വിശുദ്ധമായിരിക്കുന്ന വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയും ഞങ്ങളുടെ വേദപഠനങ്ങളെല്ലാം ദൈവനാമ മഹത്വത്തിനും സഭയുടെ സത്യവിശ്വാസത്തിൽ ഉറയ്ക്കുന്നതിനും മുഖാന്തരമായി തീരണമേ. ഞങ്ങളെല്ലാവരും നിനക്കും ഏകജാതനും പരിശുദ്ധ ഉപകായിക്കും എന്നേക്കും സ്തുതി അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. പ്രിയക ദൈവത്തിന്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട മാതാക്കളെ, സഹോദരിമാരെ, ഇത് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമെ, ക്രിസ്തുയേശുവിന്റെ നിസ്വല്യ നാമത്തിലെ സ്നേഹവന്ദനം. വിശുദ്ധ സഭയെ സംബന്ധിച്ച് വളരെ അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള ദിവസങ്ങൾ യേശുതമ്പുരാൻ തന്നെ തന്നെ അപ്പവും വീഞ്ഞുമായി നമുക്ക് നൽകിയതിന്റെ ഓർമ്മയെ കഴിക്കുന്ന, അല്ലെങ്കിൽ ആ ചിന്തകൾ നൽകുന്ന വേദഭാഗങ്ങളാണ് ഓരോ ഞായറാഴ്ചയും നമ്മൾ വായിച്ചു കേൾക്കുന്നത്. അതിന്റെ അർത്ഥം യേശുതമ്പുരാന്റെ ഭൗതികമായിരിക്കുന്ന സാന്നിധ്യം ഇത്രയും നാൾ ഉണ്ടായിരുന്നു. ഇനി മുതൽ താൻ അപ്പുവീഞ്ഞുകളിലൂടെ ഐ ആം ദി ബ്രെഡ് ഓഫ് ലൈഫ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞപ്പോഴും നമ്മളോടൊപ്പമുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളുള്ള ഞായറാഴ്ചകളിലെല്ലാം ആ വായന നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ പ്രത്യേക ഈ കാര്യം മനസ്സിൽ വെക്കണം. യേശു ക്രിസ്തു അപ്പുവീഞ്ഞുകളിലൂടെ തന്റെ തിരുസാന്നിധ്യം നമ്മൾ അറിയുന്നു എന്നുള്ളത്. വിശുദ്ധ കുർബാനയെ പറ്റി പഠിച്ചപ്പോൾ വിശദമായിട്ട് ഏത് രീതിയിലാണ് കർത്താവ് അപ്പവീഞ്ഞുകളിലൂടെ നമ്മൾ വസിക്കുന്നത് എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥസമ്പുഷ്ടമായ രീതിയിൽ ചതുവേദിവസ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളത് മനസ്സിലാക്കി. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അനുഭവവേദ്യമായി തീരുവണ്ടക്കോൺ നമുക്ക് ഈ ദിവസങ്ങളിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ പരിശുദ്ധ ദിദിമോസ് ബാവ തിരുമേനിയുടെ രണ്ടാമത് ഓർമ്മ പെരുന്നാളാണ് ഇന്ന്. പ്രത്യേകിച്ച് പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയം പ്രാപിക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ പത്രോസ് പരമാധികാരിയോ എന്നുള്ള ആ ഒരു ചാപ്റ്ററാണ്, അന്നാമയും പാസ്റ്റർ എന്നുള്ള പുസ്തകത്തിൽ നിന്ന് 13-ാമത്തെ ചാപ്റ്ററാണത്. ഈ ഭാഗം എഴുതപ്പെട്ട പശ്ചാത്തലമൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പ്രത്യേകിച്ച് പത്രോസ് ശ്ലീഹ കത്തോലിക്ക സഭയിലും അന്ത്യോഖ്യയിൽ നിന്നുള്ള നമ്മുടെ യാക്കോബായ സഭയുമൊക്കെ തമ്മിലുള്ള തർക്കവും പത്രോസിന്റെ പരമാധികാരത്തെ പറ്റിയുള്ള ആ തർക്കങ്ങളും ഒക്കെ അന്ന് അക്കാലത്ത് കുറച്ചുകൂടി ശക്തമായിരുന്നു. റീത്ത പ്രസ്ഥാനമൊക്കെ ഉടലെടുത്ത സമയമാണ്, കുറച്ചുകൂടി ശക്തമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിശ്വാസികൾക്ക് മനസ്സിലാകത്തക്ക വണ്ണം വേദപുസ്തക അടിസ്ഥാനത്തിൽ എന്താണ് പത്രോസിന് പ്രത്യേകതയുള്ളത്, അല്ലെങ്കിൽ മറ്റ് സ്ലീഹന്മാര് ക്കുള്ള പ്രത്യേകത കൂടുതലോ കുറവോ വല്ലതും പത്രോസിനുണ്ടോ എന്നൊക്കെയുള്ള ഭാഗങ്ങൾ ഒന്ന് കാണിച്ചു കൊടുക്കേണ്ട കോണം മാത്രമാണ് ഈ ഭാഗത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഭാഗം നമ്മൾ പഠിച്ച് അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കണ്ട ലൂക്കോസിന് സുവിശേഷം 9-ാം അധ്യായം 46-ാം വാക്യം, 22-ാം വാക്യം, 24-ാം വാക്യം, അതുകൂടാതെ മർക്കോസ് 9:34, 18:1 ഇവിടെയെല്ലാം ഞങ്ങളിൽ ആരും വലിയവരല്ല, നിങ്ങളിൽ ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നതിനല്ല, നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. അതുകൊണ്ട് എല്ലാവരെയും ഒരേ സ്ഥാനം തന്നെയാണ്. ഇവൻ യാക്കോബും യോഹന്നാനും പോലും സബദി മക്കളായിരിക്കുന്ന, ഇടിമക്കളായിരിക്കുന്ന യാക്കോബും യോഹന്നാനും പോലും യേശുവിന്റെ അരികിൽ വന്ന് കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ വലതും ഇടതും ഇരിക്കുവാനുള്ള ഒരു വരം പോലും ചോദിക്കുമ്പോൾ അതൊക്കെ കർത്താവ് നിരുത്സാഹപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ പ്രത്യേകിച്ച് ആരെയും ഒന്നാം സ്ഥാനത്തേക്കൊന്നും കർത്താവാക്കിയിട്ടില്ല എന്നൊരു ആശയം ആണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ഈ ഭാഗം പഠിക്കുന്ന സമയം ഇതൊരു നല്ല അവസരമായിട്ട് തോന്നി. ഈ 12 അപ്പോസ്തലന്മാര് ഇൻക്ലൂഡിങ് മത്തിയാസ് 13 പേര്, അതോടൊപ്പം പൗലോസ് ലീഹായും കൂടെ ചെറുതായിട്ടൊന്ന് പരാമർശിച്ച് അവരുടെ ജീവിതം അവര് എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊന്ന് അടിസ്ഥാനപരമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുമ്പോൾ ഒരു എനിക്കൊന്നൊരു അരമണിക്കൂറുകൊണ്ട് നമുക്കത് തീർക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയൊന്ന് ഒരു ഓട്ടപ്രദക്ഷിണം 12 അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലൂടെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി വേദപുസ്തകത്തിൽ നിന്ന് ലഭിക്കാത്ത കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ഒന്ന് 12 അപ്പോസ്തലന്മാരെ പറ്റി ഒന്ന് ചെറുതായിട്ട് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി ഒന്നും നടക്കത്തില്ലല്ലോ നമ്മളെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഈ ഭാഗം പഠിക്കുമ്പോൾ എനിക്ക് തോന്നി അതും നല്ലതായിരിക്കുന്നു തോന്നിയത് കൊണ്ട് മാത്രം പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അതും കൂടി ഒന്ന് വെച്ചിട്ട് ബാക്കി നമ്മുടെ പാഠഭാഗത്തേക്ക് കടക്കാം എന്ന് കരുതുകയാണ്. നമുക്കറിയാം കർത്താവ് തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരെ പറ്റി ഉള്ള വേദഭാഗങ്ങൾ പറയുന്നത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 2 മുതൽ 4 വരെ വാക്യങ്ങള്, മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 19 വരെ വാക്യങ്ങള്, ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 14 മുതൽ 16 വരെ വാക്യങ്ങള്. അതുകൂടാതെ ഒരു ഭാഗത്തുകൂടിയുണ്ട് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 13-ാം വാക്യത്തില് യൂദാ ഒഴികെയുള്ള 11 അപ്പോസ്തലന്മാരുടെ പേരുകളും അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം 21-ാം വാക്യം വരുമ്പോഴത്തേന് 12-ാമനായി യൂദായിക്ക് പകരം മത്തിയാസിനെയും കൂടെ തിരഞ്ഞെടുത്ത ചരിത്രം കൂടി അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ നിന്ന് വായിക്കും. ഇത് പ്രത്യേകിച്ച് എടുത്ത് വായിക്കണമെന്നൊന്നുമില്ല, നമ്മള് പാഠ്യ ഭാഗത്ത് ഉൾപ്പെടാത്തതായതുകൊണ്ട് ഓഡിയോ ഇതിനകത്ത് കിടപ്പുണ്ടല്ലോ, പിന്നീട് ആർക്കെങ്കിലും റെഫറൻസ് വേണമെങ്കിൽ അത് പ്രയോജനപ്രദമാകും. അതുകൊണ്ട് ഇത് പറഞ്ഞിരിക്കുന്നത് ഈ ഭാഗങ്ങളിലൊക്കെയാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 2 മുതൽ 4 വരെ, മർക്കോസ് 3:16-19, ലൂക്കോസ് 6:14-16, അപ്പോസ്തല പ്രവൃത്തികൾ 1:13. 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ അതിന്റെ ഓർഡറിൽ ഒന്ന് പറയുകയാണെങ്കിൽ പത്രോസ്, പത്രോസിന്റെ സഹോദരനായിരിക്കുന്ന അന്ത്രയോസ്, സബദി മക്കളായിരിക്കുന്ന യാക്കോബ്, യോഹന്ന, 5-ാമത് ഫിലിപ്പോസ്, 6-ാമത് ബർത്തലോമായി, 7-ാമത് തോമസ് നമ്മുടെ കാവൽപിതാവായിരിക്കുന്ന മാർത്തോമാ ശ്ലീഹ, 8-ാമതായി മത്തായി, 9-ാമതായി അൽഫായുടെ മകനായ യാക്കോബ്, 10-ാമത് തദ്ദായി അല്ലെങ്കിൽ ജൂഡസ് തദ്യൂസ് തദ്ദായി അഥവാ യൂത ഇസ്കരിയോട്ടാവല്ലാത്ത യൂത എന്നും പരാമർശിച്ചിരിക്കുന്നു. സുവിശേഷം 4:22 തദ്ദായി എന്ന എളുപ്പത്തിന് നമുക്ക് പറയാം 10-ാമത്തെ ആള്. 11-ാമത് സൈമൺ ദ സെലസ്റ്റ് എരിവുകാരനായിരിക്കുന്ന ഷിമോൻ ആണ് 11-ാമത്. 12-ാമത് കർത്താവിനെ കാണിച്ചു കൊടുത്ത യൂത ഇസ്കരിയോത്ത. അതിനുശേഷം തെരഞ്ഞെടുക്കപ്പെട്ട മത്തിയാസ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് മത്തിയാസിനെ നമ്മൾ കാണും. പെട്ടെന്ന് ഇവരെ എവിടെയൊക്കെയാണ് ഇവര് സുവിശേഷം അറിയിച്ചതെന്ന് ഇവരുടെ ജീവിതാന്ത്യം എങ്ങനെയായിരുന്നു എന്നുള്ളതും പെട്ടെന്ന് നമുക്കൊന്ന് കാണാം. പത്രോസ് 1-ാമൻ പത്രോസ് തന്നെയാണ്, പ്രായത്തിൽ ഏറ്റവും മൂപ്പുള്ളയാളായതുകൊണ്ടും കർത്താവ് ശിഷ്യന്മാരുടെ ഗണത്തിൽ പലപ്പോഴും മറ്റുള്ളവരെ പ്രതിനിധീകരിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലും കർത്താവിന്റെ മൂവരുടെ വലയം പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇങ്ങനെ 3 പേര് കൂടുതൽ കർത്താവിനോട് ചേർന്ന് എന്നുള്ളത് നമുക്കറിയാം. ഒരർത്ഥത്തിൽ പത്രോസ് ആണ് ഒന്നാമതായിട്ട് വരുന്നത്. പത്രോസ് എന്ന വാക്കിന്റെ അർത്ഥം റോക്ക്, പെട്രോസ് മീനിങ് റോക്ക് എന്നുള്ളതാണ്. കീപ്പ എന്നുള്ള കർത്താവ് ആ പേര് കൊടുക്കുന്നു. അത് അരമായ നാമമാണ് കീപ്പ, കേഫാസ് എന്നുള്ളത്. അത് യോഹന്നാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ് ഗ്രീക്കിലേക്ക് പെട്രോസ് എന്നുള്ളത് അർത്ഥത്തിലേക്ക്. യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം 42 വാക്യത്തിൽ നമ്മൾ കാണും. ബത്സയിദക്കാരനായിരുന്നു പത്രോസും സഹോദരനായിരിക്കുന്ന അന്ത്രയോസും. യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം 44 വാക്യം. അവര് ഫിഷിംഗ് ടൗൺ ആയിരിക്കുന്ന കപേണിയം, കഫർനഹൂമിലായിരുന്നു അവരുടെ വാസം. മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം 29 വാക്യം. അവര് അവരുടെ തൊഴില് മുക്കുവപ്പണി തന്നെയായിരുന്നു. പത്രോസ് വിവാഹം കഴിച്ച ഒരു വ്യക്തിയാണ്. മർക്കോസിന്റെ സുവിശേഷം 1:30 വാക്യം. അമ്മാവിയമ്മയുടെ ജ്വരം, പനി, അത് കർത്താവ് ശമിപ്പിക്കുന്നതായിട്ട് അത്ഭുത പ്രവൃത്തിയായിട്ട് നമ്മൾ കാണുന്നു. 1 കൊരിന്ത്യർ 9:5 വാക്യത്തിൽ പത്രോസിനെ പോലെ ഭാര്യയായ ഒരു സഹോദരിയോടുകൂടി സുവിശേഷം ചെയ്യുവാൻ എനിക്ക് സാധ്യമല്ലയോ എന്ന് പൗലോസ്ലീഹ ചോദിക്കുന്നത് കൊണ്ട് പത്രോസ് വീണ്ടും വിവാഹിതനാണെന്നുള്ള കാര്യം വീണ്ടും പരാമർശിക്കുന്ന മറ്റൊരു ഭാഗമാണ് 1 കൊരിന്ത്യർ 9:5 വാക്യം. ഈ ഭാഗം പറയുമ്പോൾ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. കത്തോലിക്ക സഭയിലെ തന്നെ ഒരു സിസ്റ്റർ, ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ വേദപുസ്തകപരമായ പല കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞാൻ സെമിനാരിയൊക്കെ പോകുന്നതിന് മുമ്പാണ് അന്ന് പുള്ളിക്കാരി പോലും പറയുന്നത് പത്രോസ് വിവാഹം കഴിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ടാണ് മാർപ്പാപ്പമാര് വിവാഹം കഴിക്കാത്തത് എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ ഈ 2 വാക്യങ്ങൾ എടുത്ത് സിസ്റ്ററിനെ കൊണ്ട് വായിച്ചപ്പോ അവര് ആ ഭാഗമൊക്കെ ആദ്യമായിട്ട് വായിക്കുകയാണെന്ന്, ഒരു കത്തോലിക്കയിലെ സിസ്റ്റർ പോലും ആദ്യമായിട്ടാണ് ആ ഭാഗമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് കണ്ടപ്പോഴേ, അത് പലപ്പോഴും അവരിൽ നിന്നൊക്കെ അങ്ങ് മറക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല. അതൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി, ഞാനത് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും രീതിയിൽ അവരുടെ വിശ്വാസത്തെ ഡിഗ്രേഡ് ചെയ്യാനായിട്ടൊന്നും പറഞ്ഞതല്ല, എന്റെ അനുഭവം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പത്രോസിനെ പറ്റി നമ്മൾ കാണുന്നതായ കാര്യം, AD 64 റോമയിൽ വെച്ച്, റോമയിൽ ഒരു വലിയ സംഭവം ഉണ്ട്. AD 67 റോമയിൽ വെച്ചാണ് ജൂൺ 29 എന്ന് വിശ്വസിക്കപ്പെടുന്നു പത്രോസ് തന്റെ ജീവിതാന്ത്യം. അപ്സൈഡ് ഡൗൺ ആയിട്ട് അതൊക്കെ നിങ്ങൾക്ക് ചരിത്രമൊക്കെ അറിവുള്ളതാണല്ലോ. എങ്കിലും പെട്ടെന്ന് AD 64 റോമ നഗരത്തിൽ ഒരു വലിയ അഗ്നിബാധയുണ്ടായി. ഈലിയൻ പാലറ്റൈൻ കുന്നുകളിലുണ്ടായിരുന്ന തടിപ്പുരയിൽ നിന്ന് പടർന്ന തീ 9 ദിവസം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. നഗരത്തിന്റെ 1/2 ഭാഗം കത്തിയമർന്നു. റോമായുടെ നിരവധി മരണങ്ങൾ സംഭവിച്ചു. അഗ്നിബാധയുടെ ഉത്തരവാദിത്വം നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികളിൽ ആരോപിച്ചു. നിങ്ങൾക്ക് സംഭവം അറിവുള്ളതാണല്ലോ. ക്രിസ്ത്യാനികളെ എങ്ങനെയെങ്കിലും തച്ചു മുടിക്കുവാണ്ടൊക്കെയുള്ള നീറോ തന്നെ അതിയിട്ടത്. എന്നിട്ട് അതുകൊണ്ടാണ് നീറോ വീണ വായിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഫ്രൈസ് പോലും ഉണ്ടായെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവല്ലോ. റോമ നഗരം കത്തിയതും വരുമ്പോൾ നീറോ വീണ വായിക്കുകയായിരുന്നു എന്ന് പറയുന്ന ഒരു ഫ്രൈസ് പോലും ഉണ്ടായത് നീറോ മലപ്പുറം ഈ തടിപ്പുരകൾക്ക് തീയിട്ടു എന്നും, അത് ക്രിസ്ത്യാനികളുടെ മേൽ, പ്രത്യേകിച്ച് പത്രോസിന്റെയും പൗലോസിന്റെയും ഒക്കെ മേൽ ആരോപിക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ദൈവം ആകാശത്തിൽ നിന്ന് തീ ഇറക്കുമെന്ന് പൗലോസും പത്രോസും പ്രസംഗിച്ചതായിട്ട് നീറോ പ്രചരിപ്പിച്ചു. രാഷ്ട്രീയ തന്ത്രജ്ഞ തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. ക്രിസ്തീയ വിശ്വാസത്തോട് കഠിനമായ വൈരാഗ്യം നീറോയ്ക്കുണ്ടായിരുന്നു. ക്രിസ്തീയ വിശ്വാസം രാജ്യത്തിന് അപകടമാണെന്നും അത് അന്ധവിശ്വാസമാണെന്നും പ്രചരിക്കപ്പെട്ടു. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ നീറോ ചക്രവർത്തി ഉത്സുകനായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അങ്ങനെ ഇവരെ പിടിക്കാനായിട്ട്, പത്രോസിനെ പിടിക്കാനായിട്ട് വരുന്നു എന്നറിഞ്ഞുകൊണ്ട് പത്രോസ് എന്തെങ്കിലും ദോഷകരമായിട്ട് സംഭവിക്കുന്നത് സഭയെ ബാധിക്കുന്നതിനാലാണ് അവര് വിശ്വാസികളൊക്കെ പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് ഓടിപ്പോക്കൂ എന്ന് പറഞ്ഞു. എന്തായാലും പത്രോസ് റോമിൽ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു റോമാ പട്ടണത്തിലേക്ക് തിരികെ വരുന്നതായിട്ട് കണ്ടു. അവിടെയാണ് വളരെ പ്രശസ്തമായിരിക്കുന്ന ഒരു ചോദ്യം, കർത്താവെ അവിടുന്ന് എങ്ങോട്ട് പോകുന്നു? ലാറ്റിനിൽ ക്വോ വാദിസ് ഡോമിനോ, ക്വോ വാദിസ് എന്നുള്ളത് വളരെ പ്രശസ്തമായ ഒരു ചോദ്യമാണ്. ക്വോ വാദിസ് ഡോമിനോ, കർത്താവെ അവിടുന്ന് എങ്ങോട്ട് പോകുന്നു? പത്രോസ് ചോദിച്ചു, ഞാൻ വീണ്ടും കുരിശിക്കപ്പെടാനായിട്ട് റോമിലേക്ക് പോകുന്നു എന്ന് കർത്താവ് മറുപടി പറഞ്ഞു. അങ്ങനെ താൻ ഒഴിഞ്ഞു പോകുന്ന കഷ്ടതയും കുരിശും വഹിക്കുവാൻ കർത്താവ് പോകുന്നു എന്ന് മനസ്സിലാക്കി പത്രോസ് റോമിലേക്ക് തിരികെ പോയി. പിന്നീട് അവിടെ പ്രവർത്തിച്ചു. AD 67 പത്രോസിനെ റോമൻ ഭരണാധികാരികൾ അപ്സൈഡ് ഡൗൺ ആയിട്ട് തലകീഴിലായിട്ട് കുരിശിച്ചു എന്നുള്ളതാണ് പാരമ്പര്യം. അതാണ് പത്രോസിന്റെ ഒരു ജീവിതത്തിന്റെ ഒരു രത്ന ചുരുക്കം അവസാന നാളുകളുടെയും. രണ്ടാമതായിട്ട് പത്രോസിന്റെ സഹോദരനായിരിക്കുന്ന അന്ത്രയോസിനെ തന്നെയാണ് കാണുന്നത്. Andreas, ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം എ സ്ട്രോങ് മാൻ എന്നുള്ളതാണ്, ബലമുള്ള ഒരു മനുഷ്യൻ. അതിന് മനുഷ്യത്വമുള്ളവൻ, മാൻലി എന്നുള്ള ഒരു അർത്ഥം കൂടി കൽപ്പിക്കുന്നുണ്ട്. എനിവേ, അതാണ് ഒരു സ്ട്രോങ് മാൻ എന്നുള്ളതാണ് ആൻഡ്രൂസ് എന്ന വാക്കിന്റെ അർത്ഥം. പത്രോസിന്റെ സഹോദരനാണ് അന്ത്രയോസ്. നേരത്തെ ഞാൻ പറഞ്ഞ ജീവിത പശ്ചാത്തലം തന്നെയാണ് അന്ത്രയോസിന്റേതും. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി പറയുമ്പോൾ, അദ്ദേഹം സുവിശേഷം അറിയിച്ച ഇടങ്ങള് പത്രോസ് റോമിലായിരുന്നുവെങ്കിൽ പഴയ സോവിയറ്റ് യൂണിയന്റെ സ്കിത്തിയ ഗ്രീസിനടുത്തുള്ള സ്ഥലം, അവിടെ വെച്ചാണ് അദ്ദേഹം കുരിശിക്കപ്പെട്ടത് എന്നും ചിന്തിക്കുന്നു. അതുകൂടാതെ അഖായിയ, സ്കോട്ട്ലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം സുവിശേഷം അറിയിച്ചതായിട്ട്, എന്തായാലും റഷ്യയുടെ ചില പ്രദേശങ്ങളിലാണ് ആൻഡ്രൂസ് സുവിശേഷം അറിയിച്ചത്. ഗ്രീസിലാണ് അദ്ദേഹം ജീവിതാന്ത്യം എന്നുള്ളതും പ്രത്യേകമായിട്ട് കാണുകയാണ്. ഈ അന്ത്രയോസിനെ കുരിശിക്കുവാൻ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ അന്ത്രയോസിനെ കുരിശിക്കുവാനായിട്ട് ഒലിവുമരം കൊണ്ടുണ്ടാക്കിയ ക്രൂശ് കണ്ടപ്പോൾ വിശുദ്ധൻ വികാരാവേശത്തലപ്രകാരം പറഞ്ഞു, വിലയേറിയ കുരിശേ, എന്റെ കർത്താവിന്റെ ശരീരത്താൽ ശുദ്ധീകരിക്കപ്പെട്ട കുരിശേ, തന്റെ അവയവങ്ങളാൽ രക്തതുല്യമായി തീർന്ന കുരിശേ, നിനക്ക് നമസ്കാരം. ഒരു ജയാളിയായി ഞാൻ നിന്നെ സമീപിക്കുന്നു. ഒരു ആലിംഗനത്താൽ നീ എന്നെ സ്വാഗതം ചെയ്യുക. നല്ല കുരിശേ, എന്റെ കർത്താവിന്റെ സൗന്ദര്യത്താൽ മനോഹരമായി തീർന്നിരിക്കുന്ന കുരിശേ, ഞാൻ നിന്നെ എത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചിരിക്കുന്നു. വളരെ നാളായി ഞാൻ നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എന്റെ ആഗ്രഹത്തിന് നിവർത്തി വന്നിരിക്കുന്നു. നീ എന്നെ ആലിംഗനം ചെയ്യുക. മനുഷ്യരിൽ നിന്നെ വേർപെടുത്തുക. എന്റെ കർത്താവിന്റെ അടുക്കലേക്ക് എന്നെ ഉയർത്തുക. കുരിശിന്റെ മേൽ കയറി എന്നെ വീണ്ടെടുത്ത് കർത്താവ് നീ മൂലമായി എന്നെ കൈക്കൊള്ളുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൻഡ്രൂസ് ജീവിതത്തിന്റെ അന്ത്രയോസ് ജീവിതാന്ത്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ അദ്ദേഹം ആക്ട്സ് ഓഫ് ആൻഡ്രൂസ് എന്ന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, അവിടുത്തെ രേഖയനുസരിച്ച് അവിടെ കൂടി വന്നവരോട് കുരിശിൽ കിടന്നുകൊണ്ട് അന്ത്രയോസ് സുവിശേഷം പ്രഘോഷിച്ചു. അപ്പോൾ 2000 പേര് അവിടെ വെച്ച് മാനസാന്തരത്തിലേക്ക് നയിക്കുവാനായിട്ട് അന്ത്രയോസിന് കഴിഞ്ഞു. എന്നാല് അവര് അന്ത്രയോസിനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അന്ത്രയോസിന്റെ പ്രതികരണം, ആരും എന്നെ മോചിപ്പിക്കേണ്ടതില്ല, കാരണം എന്റെ ഭൗമിക ജീവിതാവസാനം ഇപ്രകാരമാണ്. ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ് കർത്താവിനോടൊത്ത് നിത്യമായി ജീവിക്കുവാൻ ഞാൻ തയ്യാറെടുക്കുന്നു. അവിടുത്തോടു കൂടി ഞാൻ ക്രൂശിതനായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതാന്ത്യം സ്വീകരിക്കുകയായിരുന്നു, ക്രൂശ് മരണം സ്വീകരിക്കുകയായിരുന്നു എന്നുള്ള ഒരു പാരമ്പര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പം സോവിയറ്റ് യൂണിയനടുത്തുള്ള സ്കിത്തിയയിലെ, പ്രത്യേകിച്ച് ഗ്രീസിലെ സുവിശേഷം അറിയിച്ചതായിട്ട് നമ്മൾ കാണുന്നു. ഒരു യാഥാർത്ഥ്യം കൂടി എനിക്ക് ഉറപ്പിക്കാനുള്ളത്, അന്ത്രയോസിന്റെ ജീവിതത്തെ പറ്റി പഠിക്കുമ്പോൾ, അന്ത്രയോസാണ് കർത്താവിന്റെ അരികിലേക്ക് പത്രോസിനെ കൊണ്ടുവരുന്നത്. അന്ത്രയോസാണ് പത്രോസിനെ കൊണ്ടുവരുന്നത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 25 മുതൽ 42 വരെ വാക്യങ്ങൾ വായിക്കണമെന്നില്ല, പിന്നീട് വായിച്ചു നോക്കിയാൽ മതി, വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകും. പക്ഷെ ഈ അന്ത്രയോസിനെ പറ്റി പിന്നെ വലിയ പരാമർശമൊന്നുമില്ല. എനിക്ക് അന്ത്രയോസിന്റെ ജീവിതം എനിക്ക് ഒത്തിരി പ്രചോദനമായി തീർന്നിട്ടുണ്ട്, തീരുന്നുണ്ട്. കാരണം പലപ്പോഴും 1-ാമത് കർത്താവിനെ കണ്ടിട്ട് 2-ാമത് കർത്താവിന്റെ അരികിലേക്ക് വന്ന പത്രോസ് പിന്നീട് സഭയുടെ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ഗണത്തിൽ ഒരു പ്രഥമ സ്ഥാനം അലങ്കരിച്ചു. അന്ത്രയോസിന് അതിനകത്ത് പരിഭവം ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളതാ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ അത് പഠിക്കുമ്പോൾ. അപ്പോൾ മോശയുടെയും ജീവിതം അങ്ങനെ ആയിരുന്നല്ലോ, അങ്ങ് ദൂരെ കാണുന്നതാണ്. കനാൻ ദേശം നീ അവിടെ കടക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ 40 വർഷം കൊടുത്ത ആ ഒരു ലീഡർഷിപ്പ് അദ്ദേഹത്തിനോട് ലിറ്ററലി അങ്ങനെ കടക്കാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് നമ്മൾ കാണുന്നുണ്ട് കർത്താവിനോട് സംസാരിക്കുന്ന മോശയെ നമ്മൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ. എന്നെ ഇപ്പോ ഇത് കേൾക്കുന്നവരാരെങ്കിലും നിങ്ങൾ മറ്റ് പലരെയും കൊണ്ടുവന്നു അവര് 1-ാം സ്ഥാനത്തേക്കൊക്കെ പോയി, നിങ്ങൾ അങ്ങ് തള്ളപ്പെട്ടു പോയി എന്ന് ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അന്ത്രയോസിന്റെ ജീവിതം നിങ്ങൾക്ക് മാതൃകയായിട്ട് നിൽക്കട്ടെ എന്ന് മാത്രം ഓർപ്പിക്കുക. 3-ാമതായിട്ട് 3-ഉം 4-ഉം ആയിട്ട് നമ്മൾ കാണുന്നത് ഇടിമക്കളായിരിക്കുന്ന ബോവനേർഗസ് ആയിരിക്കുന്ന അല്ലെങ്കിൽ സബദി മക്കളായിരിക്കുന്ന യാക്കോബിന്റെയും യോഹന്നാന്റെയും കാര്യമാണ്. അവർ രണ്ടുപേരും അവരുടെ മമ്മി വന്ന് കർത്താവിനോട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, കർത്താവെ നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ ഒരുവൻ വലതും ഒരുവൻ ഇടതും ഇരിക്കാനായിട്ട് അവസരം തരണമെന്ന് പറയുന്നു. ലൂക്കോസിന്റെ ഒക്കെ സുവിശേഷത്തിൽ മമ്മിയാണ് പറയുന്നതെങ്കിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇവര് മക്കൾ തന്നെ ചെന്ന് പറയുകയാണ്.
കർത്താവെ ഞങ്ങൾ ഇരിക്കട്ടെ എന്ന്. എനിക്ക് തോന്നുന്നില്ല സുവിശേഷക്കാരെ തെറ്റിദ്ധരിച്ചൊന്നും എഴുതിയതായിരിക്കുകയല്ല, ഒരേ സംഭവം രണ്ടായിട്ടുള്ള വിശദീകരണമാണെന്നല്ല. എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം മമ്മി ആദ്യം കൊണ്ടുപോയി ഈ മക്കൾ രണ്ടാമത് നേരിട്ട് ചോദിക്കുക, രണ്ടും സംഭവിച്ചതാണ്, രണ്ടു പ്രാവശ്യം ചോദിച്ചതായിരിക്കണം. കാരണം ഈ അമ്മമാരാണല്ലോ ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത്. ഞാൻ പിള്ളേർക്കും ഭയങ്കര ആഗ്രഹമായി, അവരും ചോദിച്ചു എന്നുള്ളത് അങ്ങനെ അത് സ്വീകരിക്കാനായിട്ടാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തീർച്ചയായിട്ടും അമ്മമാരൊന്ന് ചിന്തിക്കുക. എനിവേ, യാക്കോബും യോഹന്നാനും കർത്താവിനോട് ചേർന്ന് നിന്നവരാണ്. ഇവര് ശബരിയ പട്ടണത്തിൽ കർത്താവിനെ കണ്ട് ബഹുമാനിക്കുന്നില്ല എന്ന് കരുതിയ ശബരിയക്കാരെ പണ്ട് എലിയാവ് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി നശിപ്പിച്ചതുപോലെ നശിപ്പിക്കുന്നു എന്ന് പറയുവാൻ നിനക്ക് ഇഷ്ടമോ എന്ന് ചോദിച്ചവരാ ഒരു ഭയങ്കര. അതുകൊണ്ട് അബോനേർഗസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ പറയുന്നത് അങ്ങനെയാ. ബോനേർഗസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് അവരെ ഇടിമക്കൾ എന്ന് വിളിക്കാനായിട്ട് അവരൊരു ഒരു ഒരു പരിഷ്കൃത ലോകത്തിന്റെ ഒരു സംസ്കാര ശുദ്ധി ഒന്നും ഇല്ലാത്ത ഒരു ഇച്ചിരി എടുത്തിയാട്ടക്കാരും പ്രതികാരചിന്തയുള്ളവരും വിപ്ലവകാരികളും ഒക്കെ ആയതിനാലാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവര് മറ്റവരെ തട്ടിയേക്കട്ടെ എന്ന് ചോദിച്ചത്. അതുകൊണ്ട് അവരെ ബോവനേർഗസ്, മർക്കോസിന്റെ സുവിശേഷം 3:17 ബോവനേർഗസ് ഇടിമക്കൾ എന്ന് പറയുന്നത്. യാക്കോബിനെ പറ്റി പറയുമ്പോഴ് യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം, ജെയിംസ് എന്ന വാക്കിന്റെ അർത്ഥം സപ്ലാന്റർ എന്നുള്ളതാ. എന്ന് പറഞ്ഞാല് അവകാശപ്പെട്ട മറ്റൊരാൾക്ക് അവകാശപ്പെട്ടത് കൈവശമാക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. ഹി ഹു സപ്ലാൻസ് ഹിസ് ബ്രദർ എന്നുള്ള അർത്ഥം യാക്കോബ് എന്നുള്ള പഴയ നിയമത്തിലെ ആ ഒരു ഹീബ്രു വേർഡിന്റെ അർത്ഥം തന്നെ ഇവിടെ നമുക്ക് കൽപ്പിക്കാവുന്നതാണ്. സബദി മക്കളായിരുന്നു, സബദിയുടെ മക്കളാണ് അവരും. ഗലീലയിലെ മുക്കുവന്മാർ തന്നെയാണ്. ഈ യാക്കോബിന്റെ ജീവിതത്തെ പറ്റി നമ്മളെ പഠിക്കുന്ന സമയത്ത് അതൊന്ന് വായിക്കണം. അപ്പോസ്തല പ്രവർത്തികൾ 12 1-2 വാക്യങ്ങൾ വായിക്കണം പ്ലീസ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 12:1-2 വാക്യങ്ങൾ.
തത്കാലത്ത് ഹെരോദാ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾകൊണ്ട് കൊന്നു. അത് എഫുദന്മാർക്ക് പ്രധാനമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു.
അപ്പൊ ഈ ഹെരോദാവ്, ഹെരോദാ അഗ്രിപ്പ 1 ഹെരോദാവ്, പല ഹെരോദാവുമാരുണ്ട്. അതിന്റെ ഹെരോദാവ് അഗ്രിപ്പ 1 ഈ കാര്യം ചെയ്യുന്നത്. അപ്പോസ്തല പ്രവൃത്തി 12:1 നമ്മൾ വായിക്കുമ്പോഴ് യാക്കോബിനെ അവർ വാളുകൊണ്ട് കൊല്ലുകയാണ് എന്നുള്ളത് കാണുകയാണ്. ശിരച്ഛേദം ചെയ്തല്ല യാക്കോബ് മരിച്ചതെന്നൊരു പാരമ്പര്യമുണ്ട്. വാളുകൊണ്ട് കൊന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ശിരച്ഛേദം ചെയ്തു എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ആണെന്നൊരു അഭിപ്രായമുണ്ട്. അതുകൂടാതെ ശരീരത്തിലൂടെ വാള് കടത്തിവിട്ട് വളരെ വേദനിപ്പിച്ച് അങ്ങനെ രക്തം മാർന്നാണ് യാക്കോബ് മരിച്ചത് എന്നൊരു പാരമ്പര്യമുണ്ട്. കൊല്ലുവാൻ കൊണ്ടുപോകുമ്പോഴ് യാക്കോബിനെതിരെ കുറ്റം ആരോപിച്ചവൻ യാക്കോബിനോട് ക്ഷമാപണം നടത്തി, നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ ശ്ലോമോ എന്ന് പറഞ്ഞു. അവനോട് ആശംസ പറഞ്ഞ് യാക്കോബ് അവനെ ചുംബിച്ചു. അപ്പോസ്തോലന്മാരിൽ പ്രഥമ രക്തസാക്ഷിയായി ധീരതയോടെ കർത്താവിന്റെ സാക്ഷി വഹിക്കുകയായിരുന്നു യാക്കോബ് എന്ന് നമ്മൾ കാണുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങളിലാണ് ഒരു ഒരു ശിഷ്യൻ, കർത്താവിന്റെ ഒരു ശിഷ്യൻ രക്തസാക്ഷി മരണം പ്രാപിക്കുന്നത്. ഒരേ ഒരു കാര്യം നമ്മൾ കാണുന്നത് സുവിശേഷത്തിൽ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 12 യാക്കോബിന്റെ കാര്യം മാത്രമാണ് എന്നുള്ളത് നമ്മൾ കാണും. നോക്കൂ, എത്ര തീക്ഷ്ണതയുള്ളവരായിരുന്നു യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനായിട്ട് അവർക്ക് തയ്യാറായി എന്നുള്ളതാണ്. പിന്നീട് യോഹന്നാനെ നമ്മൾ കാണുകയാണ്. യോഹന്നാൻ മാത്രമാണ് ഏറ്റവും ഇളയവനായിരുന്നു. അതുകൊണ്ട് കർത്താവിന്റെ ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ എന്ന് തന്നെയാണ് യോഹന്നാൻ സ്വയം പരിചയപ്പെടുത്തുന്നത്. ഗോഡ് ഈസ് ഗ്രേഷ്യസ് എന്ന വാക്കിന്റെ അർത്ഥം യോഹന്നാൻ. യോഹന്നാൻ മാത്രമാണ് സ്വാഭാവിക മരണം പ്രാപിച്ചത്, ബാക്കി എല്ലാവരും രക്തസാക്ഷി മരണമായിരുന്നു. യോഹന്നാനെ പത്മോസിലേക്ക് നാടുകടത്തുകയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതുകൂടാതെ അദ്ദേഹം എഫേസൂസിലും സുവിശേഷം അറിയിച്ചു എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. അതായിരുന്നു യോഹന്നാന്റെ ജീവിതത്തെ പറ്റി പറയാനായിട്ടുള്ളത്. അതിനെപ്പറ്റി ഒരു ഒരു സംഭവം കൂടി ഞാനൊന്ന് വായിച്ചോട്ടെ യോഹന്നാന്റെ ജീവിതാന്ത്യത്തെ പറ്റി. എ ഡി 95 ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ പീഡനകാലത്താണ് യോഹന്നാൻ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടത്. പത്മോസ് ദ്വീപ് ഏഷ്യ മൈനർ ഖണ്ഡത്തേക്ക് പടിഞ്ഞാറ് തീരത്ത് നിന്ന് 55 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ്. ഈജിയൻ സമുദ്രത്തിലുള്ള ദ്വീപ് എഫേസസിൽ നിന്ന് വളരെ ദൂരത്തല്ലായിരുന്നു. 12 കിലോമീറ്റർ നീളം, 7 കിലോമീറ്റർ വീതിയുമുണ്ടായിരുന്ന ഈ ചെറു ദ്വീപ് കൊടും പാറക്കെട്ടുകളും അഗ്നിപർവ്വതങ്ങളും നിറഞ്ഞ് വിജനവും ഭീകരവുമായിരുന്നു. അക്കാലത്ത് ഇവിടേക്ക് കുറ്റവാളികളെ നാടുകടത്തുക പതിവായിരുന്നു. നാടുകടത്തപ്പെട്ടവർ തിരിച്ചു വരാതെ അവിടെ തന്നെ മരിക്കുകയായിരുന്നു. ഈ ദ്വീപിലെ 800 അടി വരെയുള്ള അഗ്നിപർവ്വതങ്ങൾ പലപ്പോഴും പൊട്ടിത്തെറിക്കുമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു വളരെ ഡൊമീഷ്യന്റെ പീഡനകാലത്ത് വളരെയേറെ ആൾക്കാര് ഈ ഒരു സംഭവത്തിലൂടെ ജീവിതാന്ത്യത്തിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ യോഹന്നാനെ പറ്റി പറയുന്നത് അദ്ദേഹം അവിടെ വെച്ച് പിന്നീട് പ്രായ ആധിക്യം മൂലം മരിക്കുകയായിരുന്നു എന്നാണ്. രണ്ട് പാരമ്പര്യങ്ങൾ പറയുന്നുണ്ട്. യോഹന്നാന് വിഷം കൊടുത്തു എങ്കിലും ദൈവം അവനെ വിടുവിച്ചു എന്നും, അതുകൊണ്ട് യോഹന്നാന്റെ ചിഹ്നമായിട്ട് കാണിക്കുന്ന ഒരു പാനപാത്രവും അതിലെ ഒരു പാമ്പും ആണ് അദ്ദേഹത്തിന്റെ ജീവിതാന്ത്യം. സർപ്പം ഈ പാനപാത്രത്തിലൂടെ അദ്ദേഹത്തെ കൊല്ലുവാൻ വന്നു, അല്ലെങ്കിൽ വിഷം കൊടുത്തു കൊന്നു എന്നുള്ള രീതിയിലാണ് ആ ഒരു അടയാളം കാണിക്കുന്നത്. മറ്റൊരു പാരമ്പര്യ പ്രകാരം യോഹന്നാനെ തിളയ്ക്കുന്ന വെള്ളത്തിൽ മുക്കിയെങ്കിലും ഒരു ഹാനിയും സംഭവിച്ചില്ല എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഈ പാനപാത്രത്തിലൂടെ വിഷം കൊടുത്തു എങ്കിലും യോഹന്നാന്റെ ജീവിതാന്ത്യം സംഭവിക്കുന്നില്ല. പിന്നീട് പ്രായാധിക്യം മൂലം മാത്രമാണ് യോഹന്നാൻ മരിക്കുന്നത് എന്നും പാരമ്പര്യത്തിൽ നമ്മൾ കാണുക. പിന്നീട് നമ്മൾ കാണുന്നത് ഫിലിപ്പോസിനെയാണ്. ഫിലിപ്പോസിന്റെ എന്ന വാക്കിന്റെ അർത്ഥം ലവർ ഓഫ് ഹോഴ്സസ്, കുതിരയെ സ്നേഹിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ്. ഈ പത്രോസിന്റെയും അന്ത്രയോസിന്റെയും വളരെ ക്ലോസ് ആയിരിക്കുന്ന ഫ്രണ്ടാണ് അദ്ദേഹവും. ബെത്സായിദയിൽ നിന്ന് തന്നെയുള്ളവനാണ് യോഹന്നാൻ 1:44 നമ്മൾ വായിക്കുന്നുണ്ട്. ഫിലിപ്പോസിനെ ബെഥാനിയുടെ അരികിൽ വെച്ച് വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഫിലിപ്പോസിനെ വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:43 നമ്മളത് കാണുന്നുണ്ട്. കൂടാതെ നഥനയേലിനെ യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫിലിപ്പോസ് ആണ്. യോഹന്നാന്റെ സുവിശേഷം 1:45-51 വരെ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. കാർത്തേജില് കൂടാതെ നോർത്ത് ആഫ്രിക്കയിലും ഏഷ്യ മൈനറിലുമൊക്കെയാണ് ഫിലിപ്പോസ് സുവിശേഷം അറിയിച്ചത് എന്നുള്ളത് നമ്മൾ കാണുന്നു. ഫിലിപ്പോസും രക്തസാക്ഷി മരണം തന്നെ പ്രാപിക്കുകയായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുക. ആറാമതായിട്ട് ബർത്തലോമായിയാണ് കാണുന്നത്. ബർത്തലോമിയോ എന്ന വാക്കിന്റെ അർത്ഥം സൺ ഓഫ് പൽമായി, പ്ലോമിയോ ബർത്തലോമിയോ എന്നുള്ള അർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ പ്ലോമായിയുടെ മകൻ എന്നുള്ള അർത്ഥം മാത്രമാണ്. ഈ ബർത്തലോമിയോ തന്നെയാണ് നഥനയേൽ എന്നൊരു പാരമ്പര്യം കൂടി ഉണ്ട്. അത്രമാത്രം അധികാരികളുള്ളതാണെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ വളരെ ശക്തമായ ഒരു പാരമ്പര്യം അങ്ങനെയുണ്ട്. നഥനയേൽ തന്നെയാണ് ഈ ബർത്തലോമായി എന്നുള്ളത്. നഥനയേൽ എന്ന വാക്കിന്റെ അർത്ഥം ഗോഡ് ഹാസ് ഗിവൺ എന്നുള്ളതാണ്, ദൈവം തന്നത് എന്നുള്ള അർത്ഥമാണ്. ഈ നാല് സുവിശേഷങ്ങളിലും നാലിടങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന അപ്പോസ്തലന്മാരുടെ ലിസ്റ്റില് ഈ ബർത്തലോമായിയുടെ പേരുണ്ട്. അർമീനിയയില്, അതുകൂടാതെ എത്യോപ്യയില്, സദേൺ അറേബ്യയില് ഒക്കെ സുവിശേഷം അറിയിച്ചു എന്നാണ് കാണുന്നത്. ഒരു പാരമ്പര്യം പറയുന്നത് ബർത്തലോമായി തോമസിന്റെ കൂടെ, മാർത്തോമാ സ്ലീഹായുടെ കൂടെ ഇന്ത്യയിലേക്ക് വന്നു എന്നും, അവിടുന്ന് തിരികെ പോയിട്ടാണ് അർമീനിയയില് സുവിശേഷം അറിയിച്ചതെന്ന ഒരു പാരമ്പര്യം നമ്മൾ കാണുന്നുണ്ട്. അത് പക്ഷെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ട്രഡീഷനില് അത് അത്രയും ശക്തമായിട്ട് നമ്മൾ കാണുന്നില്ല. യൂസേബിയസും ജെറോമും ഒക്കെ എഴുതിയിരിക്കുന്നത് അരാമി ഭാഷയിൽ എഴുതപ്പെട്ട മത്തായിയുടെ സുവിശേഷം പന്തീനസ് ഇന്ത്യയിൽ കണ്ടെത്തി ആ ഗ്രന്ഥം അവിടെ എത്തിച്ചത് 12 സ്ലേഹന്മാരിൽ ഒരുവനായ ബർത്തലോമായിയാണെന്ന് ജെറോമും യൂസേബിയസും എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ട്രഡീഷനില് ബർത്തലോമായി ഇന്ത്യയിൽ വന്നു എന്ന ശക്തമായ ഒരു വാദം ഇല്ല. ഇങ്ങനെ ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ജീവിക്കുന്ന സാക്ഷികളായിരിക്കുന്ന നമുക്ക് അതിനെപ്പറ്റി അത്ര ശക്തമായ ഒരു പാരമ്പര്യം നമ്മുടെ ഇടയിൽ ഇല്ല എന്നുള്ളത് മാത്രം ഓർപ്പിക്കുക. എന്തായാലും ഇന്ത്യയിൽ വന്നാലും ഇല്ലെങ്കിലും ബർത്തലോമായി അർമീനിയയിലും എത്യോപ്യയിലും സൗത്ത് അറേബ്യയുടെ പല ഭാഗങ്ങളിലുമൊക്കെ ആയിട്ട് സുവിശേഷം അറിയിച്ചു എന്നുള്ളതും അദ്ദേഹത്തിന്റെ ജീവിതാന്ത്യവും. അർമീനിയയിൽ വെച്ചാണെന്നും അർമീനിയയിലെ അൽബൻ പോലീസിലെ അപ്പോസ്തലൻ പൃഥ്വിരാമായി രക്തസാക്ഷിയായി മാറി എന്ന് പറയുന്നു. ജീവനോടെ തൊലി ഉരിഞ്ഞ ശേഷം അദ്ദേഹത്തെ ക്രൂശിക്കുകയും പിന്നീട് ക്രൂശിൽ വെച്ച് തന്നെ ശിരച്ഛേദം ചെയ്യുകയുമായിരുന്നു എന്നൊരു പാരമ്പര്യമാണ് അർമീനിയൻ ട്രഡീഷനിൽ ഉള്ളത്. ബർത്തലോമായുടെ ജീവിതാന്ത്യം അങ്ങനെയായിരുന്നു. യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കുന്ന ബർത്തലോമായി പിന്നീട് നമ്മൾ കാണുന്നത് മാർത്തോമാ സ്ലീഹായുടെ ജീവിതമാണ്. ഏഴാമത്തെ ശിഷ്യനായിട്ട് നമുക്കറിയാം തോമസ് എന്ന വാക്കിന്റെ അറമായ വാക്കാണ് തോമസ് എന്നുള്ളത്. ഓമ എന്നുള്ള വാക്കിന്റെ അർത്ഥം ട്വിൻ എന്നുള്ളതാണ്. ട്വിൻ അതുകൊണ്ടാണ് ദിദിമോസ് എന്നുള്ള ആ ഒരു പേരും കൂടി ലഭിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 16-20 20-ാം അധ്യായം 24-ാം വാക്യം 21-ാം അധ്യായം 2-ാം വാക്യം ഇവിടെയൊക്കെ ഈ വാക്കുകൾ നമ്മൾ കാണുന്നു. ഇരട്ട ട്വിൻ അല്ലെ എന്ന് വിളിക്കപ്പെടുന്ന തോമസ്. ദിദിമോസ് ബാവായുടെ ഓർമ്മ ദിവസം കൂടിയാണല്ലോ ഇന്ന്, 2-ാമത് ഓർമ്മ ദിവസമാണ്. അതും കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. മാർത്തോമാ പറ്റി പിന്നെ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. AD 72 അദ്ദേഹം ജീവിതാന്ത്യം. നമ്മൾ ഈ സെന്റ് തോമസ് ഡേ എന്ന് പറയുന്ന July 3 അല്ല അദ്ദേഹത്തിന്റെ ജീവിതാന്ത്യം. December 18 കുന്തം ഇല്ലാപ്പൂർ സെന്റ് തോമസ് മൗണ്ടിൽ വെച്ച് അദ്ദേഹം കുന്തമേലെത്തുകയും 21-ാം തീയതി അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെടുകയും രക്ത സാക്ഷിമരണം പ്രാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ സ്വദേശൻ ഇന്ത്യയിലെ അപ്പോസ്തോലിക പാരമ്പര്യം. അതനുസരിച്ച് വേണം പെരുന്നാളുകൾ ആഘോഷിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ July 3 സത്യത്തിൽ സംഭവിച്ചത് മൈലാപ്പൂരിൽ നിന്ന് പിന്നെ മാർത്തോമാശ്ലീഹായുടെ അസ്ഥികൾ എടയസായിലേക്ക് ഈ പാശ്ചാത്യ സഭ കൊണ്ടുപോയതിന്റെ ഒരു ദിവസമാണ് അത്. അതുകൊണ്ടാണ് ഈ അമേരിക്കയിലും സെന്റ് തോമസ് ഡേ ആയിട്ട് പറയുന്നത് July 1 പക്ഷേ പാശ്ചാത്യ ട്രഡീഷൻ അനുസരിച്ച് July 3. അതുകൊണ്ടാണ് സെന്റ് തോമസ് ഡേ എന്നും പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിന് സംഘത്തി ഓരോ പള്ളികളുടെയും സാഹചര്യവും കാര്യങ്ങളും ഒക്കെ അനുസരിച്ച് നടക്കട്ടെ. എന്തായാലും തോമസ്ലീഹായുടെ രക്തസാക്ഷി മരണം December 21 ആണെന്നുള്ളതും കൂടി സന്ദർഭോചിതമായിട്ട് സൂചിപ്പിക്കും. എട്ടാമതായിട്ട് നമ്മൾ കാണുന്നത് മത്തായിയാണ്. മത്തായിയോസ് മറ്റത്തിയോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഗിഫ്റ്റ് ഓഫ് യഹോവേ, യഹോവയുടെ ദാനം എന്നുള്ളതാണ്. ലേവി എന്നൊരു മറുപേരും കൂടി ഉണ്ട് മത്തായിക്ക്. പേർഷ്യയിലും എത്യോപ്യയിലും പൊന്തോസിലും ഒക്കെ അദ്ദേഹം സുവിശേഷം അറിയിച്ചു. AD 90 ഡൊമീഷ്യന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം വാളിനാൽ കൊല്ലപ്പെട്ടു എന്നാണ് പാരമ്പര്യം പറയുന്നത്. മത്തായിയുടെ ജീവിതാന്ത്യം അങ്ങനെയായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അൽഫായുടെ മകനായിരിക്കുന്ന യാക്കോബിനെയാണ്. അൽഫായുടെ മകനായ യാക്കോബാണ് 9-ാമത്തെ ശിഷ്യൻ. അദ്ദേഹം ജെറുസലേമിലും പേർഷ്യയിലും സിറിയയിലും സുവിശേഷം അറിയിച്ചു എന്നും സിറിയയിൽ വെച്ച് അദ്ദേഹം സ്റ്റോൺ ടു ഡെത്ത് കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു എന്നും നമ്മൾ കാണുകയാണ്. അതല്ല ഈർച്ചവാളിനാൽ അറുക്കപ്പെട്ടു എന്നൊരു പാരമ്പര്യം കൂടി ഉണ്ട് യാക്കോബിന്റെ ജീവിതത്തെ സംബന്ധിച്ച്. 10-ാമത്തെ ശിഷ്യൻ തദ്ദായിയാണ്. ജൂഡസ് തദ്ദേവൂസ് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ ലിസ്റ്റ് പറയുന്ന രണ്ട് സ്ഥലങ്ങളിൽ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 3-ാം വാക്യം മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 18-ാം വാക്യം ഇവിടെ അദ്ദേഹത്തെ നമ്മൾ കാണുന്നുണ്ട്. ഈ ജൂഡസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം പ്രശംസ അർഹിക്കുന്നവൻ എന്നുള്ളത്, പ്രൈസ് ഡു വൺ, പ്രശംസ അർഹിക്കുന്നവൻ എന്നുള്ളതാണ് ജൂഡസ് തദ്ദേവൂസ് എന്ന വാക്കിന്റെ അർത്ഥം. അദ്ദേഹം സിറിയയിലും മെസൊപ്പൊട്ടോമിയ എന്ന് പറയുന്നത് ഇറാൻ ഇറാഖ്, ഇന്നത്തെ ഇറാൻ ഇറാഖ്, മെസൊപ്പൊട്ടോമിയ എന്ന് വെച്ചാൽ ബിറ്റ്വീൻ ടു റിവേഴ്സ്, മെസൊപ്പൊട്ടോമിയ എന്ന് വെച്ചാൽ ബിറ്റ്വീൻ ടു റിവേഴ്സ്, യൂഫ്രട്ടീസ് ടൈഗ്രീസ്, ഈ രണ്ട് നദികളുടെ ഇടയിലുള്ള ഏറ്റവും ആദ്യത്തെ സംസ്കാരം രൂപപ്പെട്ട യഹൂദ ചിന്താധാരകൾ പരൂപപ്പെട്ട ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്ന ലോകത്തിന്റെ മനുഷ്യരാശിയുടെ ഏറ്റവും പ്രാചീനമായിരിക്കുന്ന ഏറ്റവും ഒന്നാമത്തെ സംസ്കാരം ആവിർഭവിച്ച മെസപ്പൊത്തോമിയൻ സംസ്കാരം ഇൻഡസ് വാലി പോലും അതിനുശേഷമാണ് വരുന്നതെന്നുള്ളത് നമുക്കറിയാം. യേശു ക്രിസ്തുവിന്റെ പ്രവർത്തന മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന സിറിയയിൽ, ഇറാൻ ഇറാഖ് അവിടെയാണ് മെസപ്പൊത്തോമിയ, സിറിയയിലും അതുകൂടാതെ മെസപ്പൊത്തോമിയ ഇറാനിലും ഇറാഖിലും ഒക്കെ ജൂഡസ് തദ്ദേശ അദ്ദേഹം സുവിശേഷം അറിയിച്ചു എന്നുള്ളത് നമ്മൾ കാണുകയാണ് ജീവിതാന്ത്യം അതേപ്പറ്റി പറയുന്നത്. പേർഷ്യയിൽ വെച്ചാണ് അദ്ദേഹം രക്തസാക്ഷി മരണം പ്രാപിച്ചത് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. സമയം ചുരുക്കം ആയതുകൊണ്ട് പെട്ടെന്ന് രണ്ടുപേരുടെ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം നമുക്ക്. സൈമൺ ദ സെലറ്റ്, ഷിമോൻ, എരിവുകാരനായ ഷിമോൻ ആണ് പതിനൊന്നാമത്തെ ശിഷ്യൻ. കേൾവിയുള്ളവൻ അല്ലെങ്കിൽ കേൾക്കപ്പെട്ടു എന്നുള്ള അർത്ഥമാണ് ഷിമോൻ എന്ന വാക്കിന്റെ അർത്ഥം. യഹോവ കേൾക്കുന്നു എന്നുള്ള അർത്ഥത്തിലും സൈമൺ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. സെലക്ട് എന്ന് പറയാനായിട്ട്, എരിവുകാരൻ എന്ന് പറയാനായിട്ട് ഈ സെലക്ട്സ് എന്ന് പറയുന്നത് വളരെ തീക്ഷ്ണതയുള്ള വിപ്ലവകാരികളുടെ ഒരു സംഘടനയാണ്. അതൊരു ഒരു ഹി വാസ് എ മെമ്പർ ഓഫ് എ പാർട്ടി ലേറ്റർ കോൾഡ് ആസ് സെലക്ട്സ്. അത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 4-ാം വാക്യം, മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 18-ാം വാക്യത്തിലൊക്കെ ഇത് നമ്മൾ കാണുന്നുണ്ട്. വളരെ ശക്തമായി ദൈവരാജ്യം വരണം, അതിനുവേണ്ടി എന്തും ചെയ്യണം, കൊല്ലണമെങ്കിൽ കൊല്ലണം, വെട്ടണമെങ്കിൽ വെട്ടണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ നടന്ന ആളാണ്. അത് അതിന്റെ ഒരു വാങ്ങൽ പത്രോസിനും ഉണ്ടായിരുന്നത് കൊണ്ടാണ് പത്രോസ് പെട്ടെന്ന് മൽക്കോസിന്റെ, മഹാപുരോഹിതന്റെ ശിഷ്യന്റെ കാത് അറുത്തു കളയുന്നത് എന്നുള്ളതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആ പ്രസ്ഥാനത്തിന്റെ ശക്തി എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയാം. അല്പം അടി ഇടിയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ചിരുന്നത് കൊണ്ടാണ് സെലക്ട് എരിവുകാരൻ എന്ന് പറയുന്നത്. ഈ ഷിമോൻ എഡേസായിലും ആഫ്രിക്കയിലും ബ്രിട്ടനിലും ഒക്കെ, ഇന്നത്തെ ബ്രിട്ടന്റെ പല ഭാഗങ്ങളിലുമൊക്കെ സുവിശേഷം അറിയിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം എഡേസായിൽ വെച്ച് രക്തസാക്ഷിയായി തീർന്നു എന്നൊരു പാരമ്പര്യമാണുള്ളത്. പിന്നീട് യൂദായസ്കരിയോത്താവിന്റെ കാര്യം നമുക്കറിയാം. വേദോത്സവത്തിൽ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ അന്ത്യവും പറയുന്നുണ്ട്. വിശദമായി ഞാൻ അതിലേക്ക് പോകുന്നില്ല. വിളിക്കപ്പെട്ട വിളി നഷ്ടപ്പെടുത്തി കളഞ്ഞ ശിഷ്യൻ, അതിന് പകരം തെരഞ്ഞെടുക്കപ്പെട്ട മത്തിയാസ്, മത്തായി എന്നുള്ള വാക്കിന്റെ അതേ മീനിങ് തന്നെയാണ് ഇവിടെയും. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. മത്തിയാസ് സിറിയയിലും അന്ത്രയോസിനോടൊപ്പം സിറിയയിൽ സുവിശേഷം അറിയിച്ചു എന്നും, അങ്ങനെ അവിടെ വെച്ച് തീ വെച്ച് ഡെത്ത് ബൈ ബേണിങ് കത്തിച്ച് കൊല്ലുകയായിരുന്നു മത്തിയാസിനെ എന്നുള്ളതുമാണ് നമ്മൾ കാണുന്നത്. ഇതാണ് 12 ശിഷ്യന്മാർ. പത്രോസിനോടൊപ്പം പൗലോസും അതിനോട് ചേർന്ന് ആ കാലഘട്ടത്തിൽ തന്നെ പൗലോസും രക്തസാക്ഷി മരണ റോമായിൽ പ്രാപിക്കുന്നു. തിമോത്തിയോസിന് എഴുതിയ ലേഖനങ്ങൾ അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ അവസാന ഭാഗത്തു നിന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൂടാതെ മത്തിയാസ് 13-ാമനായി തിരഞ്ഞെടുക്കപ്പെട്ടു. സിറിയയിൽ അന്ത്രയോസിനോടൊപ്പം സുവിശേഷം അറിയിച്ചു. അങ്ങനെ ജീവിതാന്ത്യം ഇരിഞ്ഞു തീർന്നു എന്നുള്ളത്, ലിറ്ററലി ഇരിഞ്ഞു തീർന്നു എന്നുള്ളത് നമ്മൾ കാണുക. ഞാൻ എന്തിനാണ് ഈ കാര്യങ്ങളൊന്ന് പെട്ടെന്ന് ഓട്ടപ്രദക്ഷിണം നടത്തിയത് എന്ന് ചോദിച്ചാൽ, നമ്മൾ പത്രോസിന്റെ ആ ഒരു അധികാരത്തെ പറ്റിയുള്ള ഒരു ചിന്താഗതി പലരും അത് ഉയർത്തി വിടുമ്പോൾ, ഇവരെല്ലാം ഇത്രയേറെ രീതിയിൽ തങ്ങളുടെ ജീവിതം യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചവരാണ് എന്നുള്ളത് പ്രത്യേകിച്ചും ഓർമ്മിപ്പിക്കുന്നതിൽ വേണ്ടിയാണ്. ഇനി നമ്മൾ ഈ പാഠഭാഗത്തേക്ക് അടുക്കുമ്പോൾ എന്തർത്ഥത്തിലാണ് ഈ പാഠഭാഗം എഴുതിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകും. അതിനിടയ്ക്ക് ആർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നെങ്കിൽ അത് ഒഴിവാക്കാൻ കൂടിയാണ് ബാക്കിയുള്ള ശിഷ്യന്മാര് ആരൊക്കെയായിരുന്നു എന്നും അവരെവിടെയൊക്കെ സുവിശേഷം അറിയിച്ചു എന്നും എങ്ങനെയായിരുന്നു അവരുടെ ജീവിതാന്ത്യമെന്നും ഒന്നും പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളല്ല എങ്കിലും ഒരു ഓട്ടപ്രദക്ഷിണം, ഒരു ഏകദേശം ഒരു ധാരണ കിട്ടുവാൻ എങ്ങനെയൊക്കെ അവരുടെ ജീവിതം അവർ സമർപ്പിച്ചു എന്നുള്ളതും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇനിയുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഈ അന്നാമയം ഭാസ്തവം എന്നുള്ള പുസ്തകത്തിൽ പത്രോസിനെ പറ്റി പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ആർക്കും അങ്ങനെ ഒരു അധികാരം പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല എന്ന് ചില വാക്യങ്ങളിൽ നിന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ കണ്ടത്. അന്നാമയും യാക്കോബാ സഭയിലുള്ള ഒരു അച്ഛനും തമ്മിലാണ് ഇവിടെ സംവാദം നടക്കുന്നത്. അച്ഛൻ ചോദിക്കുക, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യം നീ വായിച്ചിട്ടുണ്ടോ അന്നമ്മയോട്? നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയുമെന്നാണ്. അതായത് പത്രോസ് ആകുന്ന പാറമേൽ സഭയെ പണിയുമെന്ന്. അപ്പോൾ സഭാതലവനും മേലധികാരിയും വിശുദ്ധ പത്രോസ് ആകുന്നില്ലേ? ഉടനെ അന്നമ്മ മറുപടിയായിട്ട്, അച്ഛൻ പറയുന്നത് പോലെയാണ് അതിന്റെ അർത്ഥമെന്ന് തോന്നുന്നില്ല. നീ പാറയാകുന്നു, നിന്റെ മേൽ ഞാൻ സഭയെ പണിയുമെന്ന് കൽപ്പിക്കാതെ നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ സഭ പണിയും എന്ന് കൽപ്പിച്ചിരിക്കാൽ പത്രോസിന്റെ മേൽ സഭ പണിയുമെന്നല്ല കർത്താവ് ഉദ്ദേശിച്ചിരുന്നതെന്ന് വ്യക്തമാണ്. തന്നെയുമല്ല സുറിയാനി ഭാഷയിൽ ഹുക്കീപ്പോ ആണെന്നും ഹൗദേ കീപ്പോ അതിന്റെ മേൽ സഭ പണിയുമെന്നാണ്. ഗ്രീക്ക് ഭാഷയിൽ നീ പെട്രോസ് ആകുന്നു എന്ന് ഈ പത്രാമേൽ ഈ പാറമേൽ ഞാൻ സഭ പണിയുമെന്നുമാണ്. ഇവിടെ എല്ലാം വ്യത്യസ്ത പദങ്ങളും വ്യത്യസ്ത അർത്ഥങ്ങളുമാകുന്നു എന്ന് അന്നാമ്മ വാദിക്കുകയാണ്. അച്ഛൻ പറഞ്ഞു, ആട്ടെ, നീ ഈ വാക്യത്തിൽ നിന്നാ മനസ്സിലാക്കിയിരിക്കുന്നത്? അന്നമ്മ പറഞ്ഞു, കർത്താവിന്റെ സഹോദരനായിരിക്കുന്ന യാക്കോബ് എഴുതിയ തക്സാർ ഉപയോഗിച്ചാണ് അച്ഛൻ വിശുദ്ധ കുർബാന ചൊല്ലുന്നത്. വിശ്വാസമാകുന്ന പാറമേൽ സ്ഥാപിതമായിരിക്കുന്നതും പാതാള ഗോപുരങ്ങൾ ബലം ചെയ്യപ്പെടാത്തതുമായ വിശുദ്ധ സഭയുടെ എന്നല്ലേ? അപ്പോൾ സഭ പണിയപ്പെട്ടത് വിശ്വാസമാകുന്ന പാറമേലാണെന്ന് വ്യക്തമാണല്ലോ. ഈ യാക്കോബിന്റെ തക്സായില് വിശുദ്ധ സഭയെ പറ്റി പറയുന്നത് വിശ്വാസമാകുന്ന പാറമേൽ സ്ഥാപിതമായിരിക്കുന്നതും പാതാള ഗോപുരങ്ങൾ ബലം ചെയ്യപ്പെടാത്തതും ജയിക്കാത്തതുമായ വിശുദ്ധ സഭ എന്നാണ് എന്നുള്ളത് അന്നാമ പറഞ്ഞു. എന്നിട്ട് വീണ്ടും അന്നാമ വിശദീകരിക്കുക, യാക്കോബ് സ്ലീഹായും ശേഷം എല്ലാ സ്ലീഹന്മാരും ആദിമ സഭാപിതാക്കന്മാരും എല്ലാം അങ്ങനെയാണല്ലോ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് യാക്കോബാണ് ആദ്യത്തെ തക്സ എഴുതിയത്. യാക്കോബിന്റെ തക്സയിൽ തന്നെ വിശ്വാസമാകുന്ന പാറമേലാണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത വിശ്വാസമാകുന്ന പാറമേൽ സ്ഥാപിതമായിരിക്കുന്ന സഭയെന്നാണ്. അതുകൊണ്ട് പത്രോസിന്റെ മേലാണെന്നുള്ള വാദഗതിക്ക് ഒരു വ്യക്തിയുടെ മേലാണെന്നുള്ളതിന്റെ മേൽ അതിന് അർത്ഥമില്ല എന്ന് അന്നാമ സമർത്ഥിക്കുക. അത് മാത്രമോ? വിശുദ്ധ പത്രോസ് വിശ്വാസം ഏറ്റു പറഞ്ഞപ്പോഴല്ലേ കർത്താവ് ഇങ്ങനെ കൽപ്പിച്ചത്? ഏറ്റു പറഞ്ഞ വിശ്വാസമാകുന്ന പാറമേലാണ് സഭ പണിയപ്പെട്ടത് എന്നുള്ളതാ. അച്ഛൻ പറഞ്ഞു, എന്നാലും വിശുദ്ധ പത്രോസിനോട് മാത്രമാണല്ലോ കർത്താവ് നീ പാറയാവുന്നതെന്ന് കൽപ്പിച്ചത്. അന്നാമ്മ ഉടനെ മറുപടി പറഞ്ഞു, പത്രോസിനോട് വേറെയും കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ ചോദിച്ചു, അതെന്താ? ഉടനെ അന്നാമ്മ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 16:23. 22-23 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 16:22-23 വാക്യങ്ങൾ.
പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവെ അത് അരുത്, നിനക്കങ്ങനെ ഭവിക്കരുത് എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. അവന് തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഉടർച്ചയാവും, നീ ദൈവത്തിന്റേതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു.
അപ്പോൾ പത്രോസിനോട് 18:16 നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ സഭയെ പണിയും എന്നൊക്കെ പറഞ്ഞെങ്കിലും മത്തായിയുടെ സുവിശേഷം 16 ഒരു 4 കഴിഞ്ഞപ്പോഴ് 22-23 വാക്യങ്ങളിൽ, അതായത് കർത്താവിന് കഷ്ടാനുഭവം ഉണ്ടാകും എന്ന് കർത്താവ് പറഞ്ഞപ്പം പത്രോസ് വേറിട്ട് കൊണ്ടുപോയി, അരുത് കർത്താവ് നിനക്ക് സംഭവിക്കരുത് എന്ന് പറഞ്ഞപ്പോ കർത്താവ് തീക്ഷ്ണമായിട്ട് പറഞ്ഞത് പത്രോസ് നീ പിശാചാകുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. നീ ഇടർച്ചക്കാരനാകുന്നു, നീ ദൈവത്തിന്റേതല്ല മനുഷ്യരുടേത് കരുതുന്നവനാകുന്നു എന്ന് ഉടൻ തന്നെ കർത്താവ് പറഞ്ഞു എന്ന് അന്നാം സമർത്ഥിക്കുക. അപ്പോൾ സാധാരണ ഉടർച്ചക്കാരനും ദൈവത്തിന്റേത് കരുതാത്തവനും മനുഷ്യരുടേത് മാത്രം കരുതുന്നവനും അല്പവിശ്വാസിയുമായ പത്രോസിന്റെ സാക്ഷാൽ പിൻഗാമിയാണ് അന്ത്യോക്യ പാത്രികീസ് എന്ന അച്ഛൻ വാദിക്കുന്നുണ്ടോ? എങ്കിൽ ആ വാദം ഇന്ന് വളരെ രസാവാഹമായി പലർക്കും തോന്നിയേക്കാം എന്ന് ഒരു 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 ന്യായം അന്നാമ സമർപ്പിക്കുകയാണ്. ഉടനെ അച്ഛൻ പറഞ്ഞു, ഇതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളല്ലേ അന്നാമ്മ? ഞങ്ങളുടെ വ്യാഖ്യാനങ്ങളോ? ഇതെല്ലാം വേദവാക്യങ്ങളും കർത്തൃകൽപ്പനകളുമാണ്. ഞങ്ങൾ അതാണ് സ്വീകരിക്കുന്നത്. ദൈവത്തിന്റെ തിരിശരീരമാകുന്ന സഭ അസ്ഥിരനായ ഒരു മനുഷ്യന്റെ മേൽ പണിയപ്പെടുമോ? അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത് തെറ്റല്ലേ? അച്ഛൻ പറഞ്ഞു, സ്ലീഹന്മാരെല്ലാം സമന്മാരാണെന്ന് നിങ്ങളുടെ കാതലിക്കബാവ പറയുന്നത് കേട്ട് നീയും പറയുകയാണ്. അദ്ദേഹം പാത്രികീസിന് സമനാണെന്നല്ലേ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അഹന്ത. അന്നമ്മ പറഞ്ഞു, അതിൽ സത്യമില്ല അച്ഛോ. ഞങ്ങളുടെ ബാവാതിരുമേനി അത് പറയുകയില്ല. അവർ തമ്മിൽ യാതൊരു സാമ്യവുമില്ല. പാത്രികീസ് അറബി നാട്ടുകാരൻ, അദ്ദേഹം തനി ഭാരതീയൻ. അദ്ദേഹം ദേറാകളിൽ താമസിച്ച സുറിയാനിയും ശുശ്രൂഷകളും പഠിച്ചു. അദ്ദേഹം വൈദിക കോളേജുകളിൽ ദൈവത്വശാസ്ത്രവും ആരാധനാക്രമങ്ങളും പഠിച്ചു ഉന്നത ബിരുദങ്ങൾ നേടി. അദ്ദേഹം അന്ത്യോക്യയുടെ പരമാധ്യക്ഷൻ. അദ്ദേഹം മലങ്കര ഉൾപ്പെടെയുള്ള കിഴക്കിന്റെ പരമാധ്യക്ഷൻ. സർവസമ്മതമായി തിരഞ്ഞെടുക്കപ്പെട്ട് സ്ഥാനം പ്രാപിച്ചു. ഇങ്ങനെ പല സാരമായ വ്യത്യാസങ്ങൾ ഇവർ തമ്മിലുള്ളപ്പോൾ സമന്മാരാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? അതല്ല അച്ഛൻ മറുപടിയായിട്ട് പറയുക, സ്ഥാനത്തിലും സിംഹാസനത്തിലും മറ്റും സമന്മാരാണെന്ന് അന്നാമ്മ. അത് ശരി, കർത്താവ് അങ്ങനെയാണല്ലോ കൽപ്പിച്ചിരിക്കുന്നത്, സ്ത്രീഹന്മാർ സമന്മാർ തന്നെ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കി പഠിപ്പിക്കുവിൻ, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ട്. മത്തായി 28:19 സ്ത്രീഹന്മാരെ എല്ലാവരെയും സമന്മാരായി കരുതി കൽപ്പനയും വാഗ്ദത്തവും ഒരുപോലെ കൊടുക്കുന്നു എന്ന് അന്നാമ പറയുക. എന്റെ പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്, വീണ്ടും വായിക്കണമെന്നില്ല. നിങ്ങളെ കേൾക്കുന്നവൻ എന്നെയും കേൾക്കുന്നു. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചതുപോലെ ഞാൻ നിങ്ങൾക്ക് നിയമിച്ചു തരുന്നു. നിങ്ങൾ എന്റെ രാജ്യത്തിൽ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ വിധിക്കുന്നവരായി സിംഹാസനങ്ങൾ ഇരിക്കുകയും ചെയ്യേണ്ടത് ഞാൻ നിങ്ങളെ നിയമിക്കുന്നു. ലൂക്കോസ് 22:28. കൂടാതെ മത്തായിയുടെ സുവിശേഷം 19:28 നമ്മൾ അത് തന്നെ വായിക്കുന്നുണ്ട്. അപ്പോൾ 12 സിംഹാസനങ്ങളും 12 പേർക്ക് കൊടുക്കും, അല്ല ഒരാൾക്ക് ഒരു സിംഹാസനവും ഒരാൾക്ക് കുറവും എന്നുള്ള അർത്ഥത്തിലല്ല എന്ന് തന്നെ നമ്മൾ സൂചിപ്പിക്കുക. ഇവിടെ എല്ലാം സമത്വവും തുല്യാവകാശവും തുല്യാധികാരവും മാത്രമാണ് കാണുന്നത്. സമത്വം കാണിപ്പാൻ വേറെ അനേക വാക്യങ്ങളുണ്ട്. താൻ അപ്പോസ്തലന്മാരിൽ ഒരുവൻ മാത്രമാണെന്ന്, ഒരു കൂട്ടുമൂപ്പൻ മാത്രമാണെന്ന് വിശുദ്ധ പത്രോസ് സ്വയം സമ്മതിക്കുന്നു. 1 പത്രോസ് 5:1 ഒന്ന് വായിക്കാവോ?
നിങ്ങളെല്ലാം മൂപ്പന്മാര് ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത്.
മതി, കൂട്ടുമൂപ്പനാണെന്ന് പത്രോസ് പറയുന്നത്. നിങ്ങളെ പോലെ തന്നെ ഒരു കൂട്ടുമൂപ്പൻ മാത്രമാണ്, എനിക്ക് പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല എന്ന് പത്രോസ് സ്വയമായി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മേൽ പരമാധികാര സ്ഥാനം കെട്ടിവെക്കാൻ അച്ഛൻ എന്തിനാ ബന്ധപ്പെടുന്നതെന്ന് തന്നെ നമ്മൾ ചോദിക്കുക. അങ്ങനെ അച്ഛൻ പറഞ്ഞു, യോഹന്നാൻ 21:17 എന്റെ കുഞ്ഞാടുകളെയും പെണ്ണാടുകളെയും മുട്ടാടുകളെയും മേയ്ക്കുന്നതിനുള്ള അധികാരവും ചുമതലയും വിശുദ്ധ പത്രോസിന് മാത്രമാണ് നമ്മുടെ കർത്താവ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം വിശുദ്ധ സഭയുടെ തലവനും മേലധികാരിയുമായതുകൊണ്ടല്ലേ ആ അധികാരം കൊടുത്തത്? എന്താ, സമ്മതിക്കാമോ എന്ന് ചോദിക്കുക. അന്നാമ്മ ആ രസകരമായ സംഭാഷണത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. അച്ഛൻ, എന്താണ് പശ്ചാത്തലം? അന്നാമ്മ, തിബരിയോസ് കടൽക്കരയിൽ വെച്ച് ഷീമോനോ, നീ ഷീമോനെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് 3 പ്രാവശ്യം ഒരേ ചോദ്യം ആവർത്തിച്ച് ചോദിക്കും. ഞാൻ സ്നേഹിക്കുന്നു എന്ന് 3 പ്രാവശ്യം ഏറ്റു പറയും. അപ്പോഴാണ് ആടുകളെ മേയ്ക്കുവാനുള്ള അധികാരം കൊടുക്കുന്നത്. അതെ, അത് മറ്റാർക്കും കൊടുക്കുന്നില്ലല്ലോ. അന്നാമ്മ പറയാം, എത്ര പ്രാവശ്യമാണ് പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞത്? അച്ഛൻ, 3 പ്രാവശ്യം. അന്നാമ്മ, കർത്താവിനെ തള്ളിപ്പറയുന്നതിന് ശിഷ്യ സംഘത്തിൽ സ്ഥാനമുണ്ടാകുമോ? അച്ഛൻ, പത്രോസിനുണ്ടായിരുന്നല്ലോ. അന്നാമ്മ, ഇല്ലായിരുന്നു. കർത്താവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ സംഘത്തിൽ നിന്നും പത്രോസ് സ്വയം തള്ളപ്പെട്ടവനായി. എന്നാൽ വന്നുപോയ ബലഹീനതയിൽ പത്രോസ് കഠിനമായി പശ്ചാത്തപിച്ചു, കൈപ്പോടെ കരഞ്ഞു. അന്തരിന്ദ്രിയങ്ങളെ അറിയുന്ന കർത്താവിന് അവനോട് കരുണ തോന്നി. വീണ്ടും അവനെ ശിഷ്യപദവിയിലേക്ക് ഉയർത്തണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതിന് പകരം 3 പ്രാവശ്യം ഏറ്റുപറയിച്ചു. തന്റെ ആട്ടിൻകൂട്ടത്തെ ഭരിക്കുവാനുള്ള അധികാരം അവന് വീണ്ടും നൽകി. ഇതാണ് യാഥാർത്ഥ്യം. ഇതുമൂലം നഷ്ടപ്പെട്ട അധികാരം വീണ്ടും കിട്ടിയതല്ലാതെ കൂടുതലായി ഒന്നും കിട്ടിയില്ലല്ലോ. അച്ഛൻ, തള്ളിപ്പറഞ്ഞത് മൂലം ശിഷ്യ സംഘത്തിൽ നിന്ന് സ്വയം തള്ളപ്പെട്ടു എന്ന് ആര് പറഞ്ഞു? എവിടെ പറയുന്നു? അന്നാമ പറയാം, ഉയർപ്പിന്റെ ദിവസം 9:00 മഗ്ദലന മറിയാമോ മറ്റും കർത്താവിന്റെ കബറിൽ ചെന്നപ്പോൾ മാലാഖി അവരോട്, ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു, ഇവിടെ ഇല്ല. അവനെ വെച്ച സ്ഥലം ഇതാ. നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയുവിൻ. മർക്കോസ് 16:1-7 ഈ വാക്യങ്ങൾ പറഞ്ഞിട്ട് ശിഷ്യന്മാരോടും പത്രോസിനോടും പറയുവിൻ എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ മാലാഖ പത്രോസിനെ ഉൾപ്പെടുത്തിയില്ലായിരുന്നു എന്ന് സ്പഷ്ടമാണല്ലോ. അല്ലെങ്കിൽ ശിഷ്യന്മാരോട് പറയുവിൻ എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. അച്ഛൻ, ആടുകളെ മേയ്ക്കുവാനുള്ള അധികാരം മറ്റു ശിഷ്യന്മാർക്ക് കൊടുത്തായ വേദപുസ്തകത്തിൽ തെളിവില്ലല്ലോ. അന്നാമ്മ, എത്രയോ തെളിവുകളുണ്ട്. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൊള്ളുവീൻ. 1 പത്രോസ് 5:2-4. അപ്പോസ്തല പ്രവൃത്തി 20:28 പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുവീൻ. എഫേസ്യർ 4:11 അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കളായും നിയമിച്ചിരിക്കുന്നു. ഇങ്ങനെ അനേകം വാക്യങ്ങളിൽ ആടുകളെ മേയ്ക്കുവാനുള്ള അധികാരം എല്ലാ ശിഷ്യന്മാർക്കും കൊടുത്തിരിക്കുന്നതായി തെളിവുണ്ട്. അച്ഛൻ, വിശുദ്ധ മത്തായി 16:19 സ്വർഗരാജ്യത്തിന്റെ താക്കോൽ വിശുദ്ധ പത്രോസിന് മാത്രമായി കർത്താവ് നൽകുന്നു. അത് വിശുദ്ധ പത്രോസ് സഭയുടെ തലവനും മേലധികാരിയുമാണെന്നുള്ളതിന് വ്യക്തമായ തെളിവല്ലേ? അതെങ്ങനെ നിഷേധിക്കും? അന്നാമ താക്കോൽ എന്ന് വിവക്ഷിച്ചിട്ടുള്ളത് ആചാര്യത്വത്തിന്റെ പാപമോചനാധികാരമാണ്. സകല സഭകളും സമ്മതിക്കുന്നു. അത് ആചാര്യന്മാർക്ക് പൊതുവെ കൊടുത്തിട്ടുള്ളതാണെന്നതിലും തർക്കമില്ല. മത്തായി 18:18 യോഹന്നാൻ 20:21-23 വാക്യങ്ങളിലും ഇതേ അധികാരം എല്ലാ സ്ത്രീഹന്മാർക്കും നൽകുന്നുണ്ട്. മത്തായി 18:18 ഒന്ന് വായിച്ചേ.
നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു.
അതായത് മർക്കോസ് മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിലാണ് സ്വർഗരാജ്യത്തിന് താക്കോൽ നിന്നെ ഏൽപ്പിക്കുന്നതെന്ന് പറയുന്നത്. അത് തുറക്കുവാനും പൂട്ടുവാനും ഉള്ള കാര്യം മത്തായി 18:18 പറയുന്നു. അതായത് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. അത് തന്നെയാണ് യോഹന്നാൻ 20:21-23 വരെ വാക്യങ്ങൾ. അത് എപ്പോഴും നമ്മൾ വായിക്കുന്ന വാക്യമായത് ഒന്നും വീണ്ടും വായിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതേ അധികാരം എല്ലാ സ്നേഹന്മാർക്കും നൽകുന്നു എന്ന് അന്നാമ പറയുക. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഈ അധികാരം എല്ലാവർക്കും നൽകപ്പെട്ടുള്ളതാണെങ്കിൽ പിന്നെ പത്രോസിനുള്ള പ്രത്യേകത എന്താണ്? ഒന്നുമില്ല. മത്തായി 16:19 താക്കോൽ തരുമെന്നൊരു വാഗ്ദത്തമാണ്. യോഹന്നാൻ 20:23 ആ വാഗ്ദാനത്തിന്റെ നിറവേറലാണ്. അല്ലാതെ മേലധികാരവും തലവൻ സ്ഥാനവും ഒന്നും കൊടുക്കുന്നില്ല. അച്ഛൻ ലൂക്കോസ് 22:31-32 വാക്യങ്ങളിൽ ഷീമോനെ ഷീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു, ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചിരിക്കുന്നതിൽ നിന്നും സഹോദരന്മാരായ ഇതര സ്ത്രീഹന്മാരെ ഉറപ്പിക്കുന്നതിനുള്ള ചുമതലയും മേലധികാരവും വിശുദ്ധ പത്രോസിന് കൊടുത്തിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. ആ കർത്തൃകൽപ്പന അനുസരിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അന്നാമ ഇതെല്ലാം ഈ പത്രോസിന്റെ പരമാധികാരത്തെ പറ്റിയുള്ള വാദഗതികളാണ് കേട്ടോ. 2-3 പ്രധാന കാര്യങ്ങൾ പറഞ്ഞത് ഈ പത്രോസ പാറമേൽ ഞാൻ സഭയെ പണിയും, സ്വർഗരാജ്യത്തിന് താക്കോൽ തരും, സ്ലേഹൻ മറ്റുള്ളവരെ ഉറപ്പിക്കുക എന്നൊക്കെ ഈ പത്രോസിന്റെ പരമാധികാരത്തെ പറ്റി വാദഗതികൾ പറയുന്നവര് ശക്തമായിട്ട് ഉന്നയിക്കുന്ന വാദങ്ങളാണ്. അപ്പൊ അന്നാമ മറുപടിയായിട്ട് അച്ഛൻ പറയുന്ന അർത്ഥമല്ല വാചകത്തിൽ കർത്താവ് ഉദ്ദേശിച്ചിരുന്നുള്ളതാണ് സ്പഷ്ടമായിട്ടുള്ളത്. സാത്താൻ കൽപ്പന ചോദിച്ചത് എല്ലാവരെയും പാറ്റേണ്ടവനായിരുന്നു. എന്നാൽ കർത്താവ് പ്രാർത്ഥിച്ചത് പത്രോസിന് വേണ്ടി മാത്രമാണ്. കാരണം പത്രോസ് മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു. അവൻ ഇളക്കക്കാരനും ഇടർച്ചക്കാരനും അല്പവിശ്വാസിയും ദ്രുതഗതിക്കാരനും എടുത്തിയാട്ടക്കാരനും ഒക്കെയാണെന്ന് കർത്താവിന് അറിയാമായിരുന്നു. അച്ഛൻ എന്നിരുന്നാലും സഹോദര സ്ത്രീയന്മാരെ ഉറപ്പിക്കാനുള്ള ചുമതലയും അധികാരവും കൊടുത്തത് പത്രോസിനായിരുന്നുവല്ലോ. അന്നാമ ഞാൻ പറയട്ടെ അടുത്ത വാക്യങ്ങളിൽ ലൂക്കോസ് 22:34 ഇത് ലൂക്കോസ് 22:31-32 വാക്യങ്ങളാ അച്ഛൻ പറഞ്ഞത്. അതിന്റെ തൊട്ടടുത്ത വാക്യം 34 വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അന്നാമ പറയുക. 22:34 നീ ഇന്ന് കോഴി കൂടുന്നതിന് മുമ്പ് 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്നാണ് കൽപ്പിച്ചത്. അതുപോലെ സംഭവിക്കുകയും ചെയ്തു. ഇങ്ങനെ അസ്ഥിരനായിരുന്ന പത്രോസ് വൈകിക പദവിയിൽ തള്ളപ്പെട്ടു പോകുമെങ്കിലും യൂദായെ പോലെ ആശയത്തവനാകാതെ ഒരു സമയം തിരിഞ്ഞു വന്ന് അവന്റെ വീഴ്ചയിൽ ദുഃഖിച്ചും മനോനമ്പരപ്പെട്ടും വിഷമിച്ചും ഇരിക്കുന്ന സഹോദര സ്നേഹന്മാരെ തിരിച്ചുവരവ് നിമിത്തം ഉറപ്പിക്കണമെന്നാണ് കർത്താവ് കൽപ്പിച്ചത്. ഇതിൽ വിശുദ്ധ പത്രോസിനോട് സഹതപിച്ചു എന്നല്ലാതെ മേലധികാരം കൊടുത്തു എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് അന്നാമ അച്ഛൻ മത്തായി 10:2 പറയുന്നത് 1 പത്രോസ് എന്നാണ്. സ്ത്രീമാരുടെ പേരുകൾ പറയുമ്പോൾ 1 പറയുന്ന പത്രോസിനെയാണ്. അതുപോലെ അങ്ങ് സമ്മതിച്ചാൽ എന്താ? അന്നാമ അച്ചു 1 പേരെഴുതി പോയത് കൊണ്ട് തലവനും മേലധികാരിയും ഒക്കെ ആകുമെങ്കിൽ ഗലാത്യ 2:9 1 യാക്കോബിന്റെ പിന്നാലെ പത്രോസിന്റെയും യോഹന്നാന്റെയും പേരുകളാണ് കാണുന്നത്. അതുകൊണ്ട് യാക്കോബ് പത്രോസിന്റെ തലവനും മേലധികാരിയും ആകണമല്ലോ. അന്ന് വായിച്ചേ ഗലാത്യ 2:9. തൂണുകളായി എണ്ണപ്പെടുന്ന തൂണുകളായി
തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്ക്
അവിടെ ഉദ്ദേശിച്ചേക്കുന്ന ഇത്രേ ഉള്ളൂ. മറ്റുള്ളടത്ത് സ്ലീഹന്മാരുടെ പേരിൽ 1 പത്രോസിന്റെ പേര് പറഞ്ഞതുകൊണ്ട് പത്രോസിനെ 1 എണ്ണാണോ എന്നച്ഛൻ പറഞ്ഞു. അന്നാമ്മ പറഞ്ഞു അങ്ങനെയല്ല, പത്രോസിന്റെ പേര് 2 പറഞ്ഞിട്ടുണ്ട്, അത് ഗലാത്യ 2:9. ഇവിടെ 1 പറഞ്ഞേക്കുന്ന യാക്കോബിന്റെ പേരാ. അതുകൊണ്ട് യാക്കോബിനെ മേലധികാരിയായിട്ട് എണ്ണണോ എന്നൊരു മറുചോദ്യം അന്നാമ്മ ഉന്നയിക്കുക. ഗലാത്യ 2:9 ഉദ്ധരിച്ച് അച്ഛൻ നമ്മുടെ പ്രാർത്ഥനകളിലും ആരാധന ക്രമങ്ങളിലുമെല്ലാം പത്രോസ് ശ്ലീഹന്മാരുടെ തലവനിലാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം തലവനല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? അന്നാമ അഭിപ്രായം, പ്രാപ്തി, സന്നദ്ധത, മിടുക്ക്, വാഗ്മിത്തം ഇവ കൊണ്ടൊക്കെ ശ്ലീഹന്മാരുടെ കൂട്ടത്തിൽ വിശുദ്ധ പത്രോസിന്റെ ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു. അത് സമന്മാരിൽ മുമ്പൻ പ്രധാനി എന്ന നിലയ്ക്കാണ്. അത് വിശുദ്ധ സഭ സമ്മതിക്കുന്നുണ്ട്. ആ അർത്ഥത്തിലാണ് ശിഷ്യന്മാരുടെ തലവൻ എന്ന് പറയുന്നത്. അല്ലാതെ മേലധികാരി എന്നോ പരമാധികാരി എന്നോ ഉള്ള അർത്ഥത്തിലല്ല. അങ്ങനെ ശ്ലീഹന്മാരോ സഭാപിതാക്കന്മാരോ ധരിച്ചിരുന്നതുമില്ല. അവർ സമന്മാരും സമാധികാരികളുമായിരുന്നു. അത് വേദപുസ്തകത്തിന് വ്യക്തമാണ്. അച്ഛൻ, വേദപുസ്തകത്തിൽ എവിടെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്? അന്നാമ്മ, വെളിപാട് 21:14. ഇത് ഞാൻ നേരത്തെ പല പ്രാവശ്യം വായിപ്പിച്ചിട്ടുള്ള വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിച്ചേ.
നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിന്റെ അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരും ഉണ്ട്.
പട്ടണത്തിന്റെ മതിലിന് 12 അടിസ്ഥാനം, അവയിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുണ്ട്. ഇവിടെ സമത്വമാണ്, വ്യത്യാസമില്ല. ദമാസന്മാർക്ക് പട്ടം കൊടുത്തപ്പോൾ ശ്ലീഹന്മാർ ഒരുമിച്ചാണ് അവരുടെ തലയിൽ കൈകൾ വെച്ചത്. അപ്പോസ്തല പ്രവൃത്തി 6:6 വായിച്ചേ.
അപ്പോസ്തലന്മാരെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു.
അതായത് ഈ ഷെമ്മാസന്മാരെ, ആദ്യത്തെ ഷെമ്മാസന്മാരെ തെരഞ്ഞെടുത്തിട്ട് അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തിയപ്പോഴ് ആരെങ്കിലും എല്ലാരും കൂടെ ചേർന്നാ അവർ പ്രാർത്ഥിച്ചു അവരുടെ മേൽ കൈവച്ചു. അതായത് കൈവെപ്പ് കൊടുത്തത് ശിഷ്യന്മാരെല്ലാരും കൂടെ ചേർന്നാ, അതല്ലാതെ അവിടെ വ്യത്യാസമൊന്നുമില്ല എന്ന് അന്നാമ പറയുക. ഭർണവാസ് പൗലോസിനെ ആദ്യമായി കൂട്ടിക്കൊണ്ടു വന്നത് ശ്ലീഹന്മാർ എല്ലാവരുടെയും മുമ്പാകെയാ. അപ്പോസ്തല പ്രവൃത്തി 9:27 വായിച്ചു.
ഭർണബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട്
മതി. പൗലോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പൗലോസ് അതിലേക്ക് തിരിഞ്ഞു നടക്കുമ്പം ഭർണബാസ് പിടിച്ചുകൊണ്ട് വന്നു, അപ്പോസ്തലന്മാരുടെ മുമ്പാകെ കൊണ്ടുവന്ന് നിർത്തി. അപ്പൊ അപ്പോസ്തലന്മാരുടെ മുമ്പാകെ, അല്ലാതെ പത്രോസിന്റെ അല്ല, എല്ലാവരുടെയും എന്നുള്ള അർത്ഥത്തിലാണ് അന്നാമ്മ ആ വാക്യം പറയുന്നത്. അപ്പോൾ പത്രോസിന് മുമ്പാകെ മാത്രമല്ല, എല്ലാ അപ്പോസ്തലന്മാരുടെയും മുമ്പാകെയാണ് പൗലോസും വന്ന്. ഇനി പരിശോധനയെ പറ്റി തർക്കമുണ്ടായപ്പോൾ എല്ലാ സ്ത്രീഹന്മാരും ഒരുമിച്ച് ചേർന്ന് ആലോചിച്ചാണ് തീരുമാനിച്ചത്. നിങ്ങൾക്ക് ഈ തർക്കം അറിയാവല്ലോ അല്ലേ. ഈ പരിശോധനയെ പറ്റിയുള്ള തർക്കം എന്ന് പറയുന്നത് വിശുദ്ധ സഭയുടെ തുടക്കത്തിൽ ഏറ്റവും ആദ്യത്തെ സുന്നഹ ദോസ് കൂടാൻ ഇടയാക്കിയ തർക്കമാണ്. അതായത് യഹൂദന്മാര് ചെറുപ്പത്തിൽ പരിശോധന ഏൽക്കും, അവര് ഇപ്പോഴ് ക്രിസ്ത്യാനികളായി മാറി. ജാതികള് മറ്റു പല രീതിയിലും ബിരുദാഹാരം എല്ലാം കഴിച്ച് പിന്നെ പരിശോധനയൊന്നും ഏൽക്കാൻ നടക്കുന്നു. അപ്പൊ യഹൂദന്മാർ ഇന്നു മുതൽ ക്രിസ്ത്യാനികളെന്ന് അറിയപ്പെടുന്നു. ജാതികളുടെ ഇടയിൽ നിന്ന് വന്നവരും മൗനിസ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവരും ക്രിസ്ത്യാനികളായി. അപ്പൊ എല്ലാവരും ഒരേപോലെ എണ്ണപ്പെട്ടു. അവരുടെ പഴയ ജീവിത പശ്ചാത്തലം ഡിഫറൻറ്റാണ്. അപ്പൊ ഈ വല്യേട്ടൻ മനോഭാവം യഹൂദന്മാർക്കുണ്ടാകുകയും യഹൂദന്മാർ പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല, ആദ്യം പരിശോധന നടത്തണം, അതിനുശേഷം സ്നാനം കൊടുത്താൽ മതി, ഞങ്ങൾ ഇതിന്റെ വേദനയും പ്രയാസവും ഇത്രയും റുട്ടീനിലൂടെ ഒക്കെ ഞങ്ങൾ വന്നതല്ലേ, അതുകൊണ്ട് എല്ലാവരും അങ്ങനെ കൊണ്ടുവന്നിട്ട് ക്രിസ്ത്യാനിയാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അതിനെപ്പറ്റിയുള്ള തർക്കമാണ് ആദ്യം ഉണ്ടായത്. അതിനെപ്പറ്റിയുള്ള തീരുമാനമാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ യാക്കോബിന്റെ നേതൃത്വത്തിൽ, യാക്കോബ് ആയിരുന്നു അവിടെ, പത്രോസ് അല്ല, യാക്കോബ് സുന്നോദോസിന്റെ പ്രസിഡന്റായിട്ട് നിന്ന് പ്രിസൈഡ് ചെയ്തത് കാര്യങ്ങളെ എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ആ സുന്നോദോസിൽ ആദ്യം വഹിച്ചത് അപ്പോസ്തല പ്രവൃത്തി 15:22. ആ സുന്നഹദോസിൽ ആദ്യം വഹിച്ചത് വിശുദ്ധ യാക്കോബ് ആയിരുന്നു, പത്രോസ് അല്ലായിരുന്നു. അന്ത്യോക്കിയയിലേക്ക് അയക്കാൻ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് അത് എല്ലാവരുടെ ആലോചന പ്രകാരമാണ് ഈ കാര്യങ്ങളൊക്കെ പറയുക. താൻ അപ്പോസ്തലന്മാർ ആരെക്കാളും ഒട്ടും കുറഞ്ഞവനല്ല എന്ന് പൗലോസും പറയുന്നു. 2 കൊരിന്ത്യർ 11:5. അപ്പോൾ ആ വാക്യം കൊണ്ട് വായിച്ച് 2 കൊരിന്ത്യർ 11:5.
ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു.
ഇനി അതുകൂടെ ഗലാത്യർ 2:22 കൂടെ വായിച്ചു. 2:11 ക്ഷമിക്കണം,
എന്നാൽ കേഫാവ് അന്ത്യോക്കിയയിൽ വന്നാറെ അവനെ കുറ്റം കാണുകയാൽ ഞാൻ അസുഖമായി അവനോട് എതിർത്തു നിന്നു.
പൗലോസ് പറയുകയാ, കേഫാവ് പത്രോസ് നമ്മൾ ഈ പറയുന്ന സ്ലീവന്മാരിൽ ഒന്നാമനായ പത്രോസ് വന്നപ്പോ അവന് കുറ്റം കാണുക. ഞാൻ അഭിമുഖമായി അവനോട് എതിർത്ത് നിന്നു. പൗലോസ് ശക്തമായിട്ട് വാദിച്ചു പത്രോസിനോട്, നീ ചെയ്യുന്ന തെറ്റല്ല, താഴോട്ട് പറയാനുണ്ട്, നീ ചെയ്യുന്നതെല്ലാം തെറ്റാണ്, നീ യഹൂദന്മാർക്ക് വേണ്ടി നിൽക്കുകയാണ് പത്രോസിനോട് പറയുക. പൗലോസ് ജാതികളുടെ അപ്പോസ്തലൻ അറിയപ്പെടുന്നു. പത്രോസ് യഹൂദന്മാരോട് ഒരു സമരസപ്പെട്ടു പോകാനായിട്ട് ശ്രമിക്കുന്നു, യഹൂദന്മാരെ പ്ലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ കുറ്റം കണ്ടപ്പോ പൗലോസ് ശക്തമായിട്ട് എതിർത്തു നിന്നുവെന്നും അതിനുശേഷമാണ് 9 നേരത്തെ വെൺമാളത്തിൽ ഇരിക്കുമ്പോൾ ഇതാ 4 കെട്ടിയിറക്കി വലിയൊരു തുപ്പട്ടി, അതിനകത്ത് ആടും മാടും കന്നുകാലിയും പന്നിയും കാളയും എല്ലാം ഉണ്ടായിരുന്ന അറുത്തു ഇന്നാന്ന് പറഞ്ഞു. കർത്താവ് ഹറാമായതൊന്നും ഞാൻ കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ദൈവം വിശുദ്ധീകരിച്ചതിന് നീ അശുദ്ധമെന്ന് ഹറാം എന്ന് പറയുന്ന എന്തിന് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അവന് മനസ്സിലായി ജാതികളെയും കൂടി ഉൾക്കൊള്ളുക എന്നുള്ള അർത്ഥത്തിലാണ് ഈ ദർശനം എന്നുള്ളത് മനസ്സിലായി. അങ്ങനെയാണ് അപ്പോസ്തലന്മാരുടെ പക്ഷം പത്രോസ് ചേർന്നത് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് പൗലോസ് പോലും നമ്മൾ ശക്തമായിട്ട് എതിർത്തു നിന്നു. അതുകൊണ്ട് പത്രോസ് മേലധികാരിയോ തലവനോ ആയിരുന്നെങ്കിൽ പൗലോസ് അങ്ങനെ പറയുമോ എതിർക്കുമോ എന്ന് അന്നമ്മ ചോദിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സമയം അവസാനിച്ചതുകൊണ്ട് ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് അടുത്ത ആഴ്ച കാണുകയും ചെയ്യാം.
പ്രത്യേകിച്ചൊന്നും പറയാനില്ല.
ഓക്കെ, എന്നാ അച്ഛന് പിന്നെ അച്ഛനുണ്ടോ?
പാർക്കുമോ? ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള അമ്മന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ജയമുള്ള സ്നേഹം ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള മഹാശുദ്ധത്തിന്റെ കൂടിയിരിപ്പിന് ഭവനങ്ങളായിട്ട് ഞങ്ങളെ ചമയ്ക്കണമേ. ദൈവമായ കർത്താവേ, നേരമൊക്കെ ഒരു എല്ലാ സമയത്തും നിന്റെ ദൈവത്വത്തിന്റെ ചെറിയ കീഴിൽ ഞങ്ങളെ മറച്ചുകൊണ്ട് മാറാണമേ. അമ്മേ, ദൈവമായ കർത്താവേ, കൃപയിൽ സമർപ്പിക്കുന്നു. ദൈവമേ, അനുഗ്രഹത്തോടെ ദൈവമേ പുതിയ ഈ ക്ലാസ്സിൽ സംബന്ധിപ്പാൻ തക്കൊണ്ട് ഞങ്ങളെ അവിടുന്ന് സജ്ജീകരിച്ചു. അവിടുത്തെ കൃപയ്ക്കായി അവിടുത്തെ സന്നിധി സ്തോത്രം ചെയ്യുന്നു. എമ്പുരാനെ ഞങ്ങളെ നീ വാഴ്ത്തണമേ. ഞങ്ങളായിരിക്കുന്ന അനുഭവങ്ങളിൽ ദൈവമേ തിരുനാമത്തിന് വേണ്ടി ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. കുടുംബമായോടത്തെ ബലമുള്ള കാര്യങ്ങൾ തരുന്നു. ദൈവമെ സംബന്ധിച്ച് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറുതോറും പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വർഗം വാഴ്ത്തണമേ. വിവിധ ചുമതലകളിലായിരിക്കുന്നവരെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹമായി ദൈവമേ ഞങ്ങളോട് നിർത്തണമേ. ഒന്നേ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ ശുശ്രൂഷകളെ വാഴ്ത്തണമേ. ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയായിരിക്കാൻ ഞങ്ങളോട് സഹായിക്കണമേ. ദൈവമേ, ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അനുഗ്രഹത്തോടെ ദൈവമേ ഉൾക്കൊള്ളുവാനും ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ ദൈവമേ നല്ല പുഷ്ടിയുള്ളതാക്കി തീർക്കുവാനും അതിനെ ഇടയാക്കണമേ. ദൈവമേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും തിരുസന്നിധിയിൽ തരുന്നു. രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്ലാസ്സുകളെ വാഴ്ത്തണമേ. എല്ലാ പ്രവർത്തനങ്ങളെയും സ്വർഗം മാനിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ രൂഹായിരിക്കുന്ന ആളും സ്തുതിപ്പാനായിട്ട് തന്നെ. എല്ലാവരോടുള്ള താങ്ക്സ് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ തുടർന്ന ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ബിജി വേറെ ഒന്നും ഇല്ലല്ലോ?
പ്രത്യേകിച്ചൊന്നുമില്ല.
ഓക്കെ, ഹാവ് എ ഗുഡ് നൈറ്റ്.